ആകുന്നു അവരുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു. ആകയാൽ ശൗലും ഉണ്ടോ പ്രവാചകഗണത്തിൽ എന്നുള്ളത് പഴഞ്ചൊല്ലായി തീർന്നു. അവൻ പ്രവചിച്ചു കഴിഞ്ഞ ശേഷം ഗിബെയയിൽ എത്തി ശൗലിന്റെ ഇളയ പെണ്ണവനോടും അവന്റെ ഭൃത്യനോടും നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. കഴുതകളെ തിരുവാൻ പോയിരുന്നു, അവയെ കാണായികയാൽ ഞങ്ങൾ ശമുവേലിന്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു. ശമുവേൽ നിങ്ങളോട് പറഞ്ഞത് എന്നെ അറിയിക്കണം എന്ന് ശൗലിന്റെ ഇളയപ്പൻ പറഞ്ഞു. ശൗൽ തന്റെ ഇളയപ്പനോട് കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നുവെന്ന് അവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചു എന്ന് പറഞ്ഞു. എങ്കിലും ശമുവേൽ രാജ്യത്വം സംബന്ധിച്ച് പറഞ്ഞത് അവൻ അവനോട് അറിയിച്ചില്ല. അനന്തരം ശമുവേൽ ജനത്തെ മിസ്പായിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്ന് മിസ്രയീമിയരുടെ കയ്യിൽ നിന്നും നിങ്ങളെ ഉപദ്രവിച്ച സകല രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പിടിപ്പിച്ചു. നിങ്ങളോ സലാനത്തങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച് നിങ്ങളുടെ ദൈവത്തെ തിരിച്ച് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളിപ്പോൾ ഗോത്രം ഗോത്രമായും സഹസ്ര സഹസ്രമായും യഹോവയുടെ സന്നിധിയിൽ നിൽപ്പീൻ. അങ്ങനെ ശമുവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം അടുത്തു വരുത്തുവാറാക്കി. ബെന്യാമിൻ ഗോത്രത്തിന് ചീട്ട് വീണു, അവൻ ബെന്യാമിൻ ഗോത്രത്തെ കുടുംബം കുടുംബമായി അടുത്തു വരുമാറാക്കി. മത്രി കുടുംബത്തിൽ ചീട്ട് വീണു, പിന്നെ കീശിന്റെ മകനായ ശൗലിന് ചീട്ട് വീണു. അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അവർ പിന്നെയും യഹോവയോട് അയാളോട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ അവൻ സാമാനങ്ങൾക്കടിയിൽ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അവർ ഒളിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ അവൻ ജനത്തിനെല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശമുവേൽ സർവജനത്തോടും യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവജനത്തിലും അവനെ പോലെ ഒരുത്തിനുമില്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവെ ജയ ജയ എന്നാർത്തു. അതിന്റെ ശേഷം ശമുവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അത് ഒരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമുവേൽ ജനത്തെ എല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ശൗലും ഗിബെയയിൽ തന്റെ വീട്ടിലേക്ക് പോയി. ദൈവം മനസ്സിൽ തോന്നിച്ച ഒരാൾ ആൾക്കൂട്ടവും അവനോടുകൂടെ പോയി. എന്നാൽ ചില നീചന്മാർ ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനെ ധിക്കരിച്ചു. അവനെ കാഴ്ച കൊണ്ടുവരാതിരിക്കുന്നു, അവനോ അത് ഗണ്യമാക്കിയില്ല. അന്നേരം ആ മുന്യനായ നാഹാഷ് പുറപ്പെട്ടു വന്ന് ഗിലെയാദിലെ യാബേശിന് നേരെ പാളയമിറങ്ങി. യാബേശ് നിവാസികളൊക്കെയും നാഹാശിനോട് ഞങ്ങളോട് ഒരുമ്പടി ചെയ്യണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അമ്മൂന്യനായ നാഹാശ് അവരോട് നിങ്ങളുടെ പലകണ്ണൊക്കെയും ചുഴന്നെടുക്കുകയും എല്ലാ ഇസ്രായേലിലും ഈ നിന്ന് വരുത്തുകയും ചെയ്യും എന്നുള്ളത് സമ്മതമെങ്കിൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു. യാബേശിലെ മൂപ്പന്മാർ അവനോട് ഞങ്ങൾ ഇസ്രായേൽ ദേശത്തെ എല്ലാവരും ദൂതന്മാരെ അയപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇടം തരണം. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കിൽ ഇറങ്ങി വരാം എന്ന് പറഞ്ഞു. ദൂതന്മാർ ശൗലിനെ ഗിബെയയിൽ ചെന്ന് ആവർത്തമാനം ജനത്തെ അറിയിച്ചു കേൾപ്പിച്ചു. ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇതാ ശൗൽ കന്നുകാലികളെയും കൊണ്ട് വയലിൽ നിന്ന് വരുന്നു. ജനം കരയുന്ന സംഗതി എന്താണെന്ന് ശൗൽ ചോദിച്ചു. അവർ യബേശ്യരുടെ വർത്തമാനം അവനെ അറിയിച്ചു. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. അവൻ ഒരേ കാളയെ പിടിച്ച് കഷ്ണം കഷ്ണമായി ഖണ്ഡിച്ചു ദൂതന്മാരുടെ കയ്യിൽ ഇസ്രായേൽ ദേശത്തെ എല്ലാവരും കൊടുത്തയച്ചു. ആരെങ്കിലും ശൗലിന്റെയും ശമുവേലിന്റെയും പിന്നാലെ പുറപ്പെട്ടു വന്നിരുന്നാൽ അവന്റെ കാളകളെ ഇങ്ങനെ ചെയ്യും എന്ന് പറയിച്ചു. അപ്പോൾ യഹോവയുടെ ഭീതി ജനത്തിന്മേൽ വീണു. അവർ ഏകമനസ്സോടെ പുറപ്പെട്ടു. അവൻ ബേസേക്കിൽ വെച്ച് അവരെ എണ്ണി. ഇസ്രായേലിയർ 300,000 യഹൂദിയർ 30,000 ഉണ്ടായിരുന്നു. വന്ന ദൂതന്മാരോട് നിങ്ങൾ ഗിലെയാദിലെ യാബേശ്യരോട് നാളെ വെയിൽ മൂക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമെന്ന് പറയുവിൻ പറഞ്ഞു. ദൂതന്മാർ ചെന്ന് യാബേശ്യരോട് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. പിന്നെ യാബേശ്യർ നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും, നിങ്ങൾക്ക് ബോധിച്ചു തോന്നുകയും ഞങ്ങളോട് ചെയ്തു കൊള്ളുവീൻ എന്ന് പറഞ്ഞയച്ചു. പിറ്റേന്നാൾ ശൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന്റെ നടുവിലേക്ക് ചെന്ന് വെയിൽമൂക്കും വരെ അമൂന്യരെ സംഹരിച്ചു. ശേഷിച്ചവരോ 2 പേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി. അനന്തരം ജനം സമൂഹത്തിനോട് ശൗൽ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് പറഞ്ഞത് ആൾ. അവരെ ഏൽപ്പിച്ചു തരണം, ഞങ്ങൾ അവരെ കൊന്നുകളയും എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ഇന്ന് ഒരു മനുഷ്യനെയും കൊല്ലരുത്, ഇന്ന് യഹോവ ഇസ്രായേലിന് രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ശമുവേൽ ജനത്തോട്, വരുവീൻ, നാം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജ്യത്വം പുതുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജനമെല്ലാം ഗിൽഗാലിൽ ചെന്നു. അവർ ശൗലിനെ ഗിൽഗാലിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് രാജാവാക്കി. അവർ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാധാന യാഗങ്ങൾ കഴിച്ചു. ശൗലും ഇസ്രായേലിനൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. അനന്തരം ശമുവേൽ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു. നിങ്ങൾ കുറെ രാജാവിനെയും വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധവനും നരച്ചവനുമായി എന്റെ മക്കൾ നിങ്ങളോടുണ്ട്. എന്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് ഉള്ളാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവന്റെ അഭിഷിക്തന്റെയും മുമ്പാകെ എന്റെ നേരെ സാക്ഷീകരിപ്പീൻ, ഞാൻ അത് മടക്കിത്തരാം. അതിനെ അവർ, നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തിന്റെയും കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പിന്നെയും അവരോട്, നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി, അവന്റെ അഭിക്ഷുത്തനും ഇന്ന് സാക്ഷി എന്ന് പറഞ്ഞു. അപ്പോൾ ശമുവേൽ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, മോശയെയും അഹരോനെയും കൽപ്പിച്ചാക്കുകയും നിങ്ങളുടെ മാതാക്കന്മാരെയും മിസ്രയും ദേശത്തു നിന്ന് കൊണ്ടുവരികയും ചെയ്തവൻ യഹോവ തന്നെ. ആകയാൽ ഇപ്പോൾ ഒത്തുനിൽപ്പീൻ. യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ചെയ്തിട്ടുള്ള സകല നീതികളെയും കുറിച്ച് ഞാൻ യഹോവയുടെ മുമ്പാകെ നിങ്ങളോട് വ്യവഹരിക്കും. യാക്കോവ് മിസ്രയീമിൽ ചെന്ന് പാർത്തു. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ മോശയെയും അഹരോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പാർക്കുമാറാക്കി. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നപ്പോൾ അവൻ അവരെ ആസൂരിലെ സേനാപതിയായ സീസരയുടെ കയ്യിലും ഫിലിസ്ത്യരുടെ കയ്യിലും മോവാബ് രാജാവിന്റെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു, ഞങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരെത്ത് പ്രതിഷ്ഠകളെയും സേവിച്ച് പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കും എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ യെരുബ്ബാൽ, ദേദാൻ, ഇഫ്താഹ്, ശമുവേൽ എന്നിവരെ അയച്ച് ചുറ്റുമുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു. നിങ്ങൾ നിർഭയമായി വസിച്ചു. പിന്നെ അമോന്യരുടെ രാജാവായ നഹാഷ് നിങ്ങളുടെ നേരെ വരുന്നു. നിങ്ങൾ കണ്ടപ്പോൾ, നിങ്ങളെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ നിങ്ങൾ എന്നോട് ഒരു രാജാവ് ഞങ്ങൾക്ക് മേൽ വാഴണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ നിങ്ങൾ തെരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവ്. യഹോവ നിങ്ങൾക്ക് ഒരു രാജാവിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ മറക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവന്റെ വാക്കനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവവുമായ യഹോവയോടും ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരുന്നത് പോലെ നിങ്ങൾക്കും വിരോധമായിരിക്കും. ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നിങ്ങൾ കാണുക ചെയ്യുവാൻ പോകുന്ന ഈ വലിയ കാര്യം കണ്ടുകൊള്ളുവീൻ. ഇത് കോതമ്പ് കൊയ്ത്തിന്റെ കാലമല്ലോ. ഞാൻ യഹോവയോട് അപേക്ഷിക്കും, അവൻ ഇടിയും മഴയും അയക്കും. നിങ്ങൾ ഒരു രാജാവിനെ ചോദിക്കുക, യഹോവയോട് ചെയ്ത ശേഷം ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ കണ്ടറിയും. അങ്ങനെ ശമുവേൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം യഹോവയും ശമുവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. ജനമെല്ലാം ശൗലിനോട്, അടിയങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമേ, ഞങ്ങൾ മരിച്ചു പോകരുത്. ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾക്ക് ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമുവേൽ ജനത്തോട് പറഞ്ഞത്, ഭയപ്പെടായവിൻ, നിങ്ങളൊരു ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു. എങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പീൻ. വിട്ടുമാറി ഉപകാരമില്ലാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തതുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്. അവ മിഥ്യാവസ്തു തന്നെയല്ലയോ? യഹോവ തന്റെ മഹത്തായ നാമം നിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല, നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നതിനാൽ യഹോവയുടെ പാപം ചെയ്യുവാൻ ഇടവരരുത്. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചെയ്യുവാനുള്ളതുമായ വഴി ചൊവ്വായുള്ള വഴിയും ഉപദേശിക്കും. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവിൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് തോന്നുവിൻ. എന്നാൽ ഇനിയും ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചു പോകും. ശൗൽ രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രായേലിൽ 2 സംവത്സരം വാണു. ശൗൽ ഇസ്രായേലിൽ 3000 പേരെ തെരഞ്ഞെടുത്തു. 2000 പേർ ശൗലിനോടുകൂടെ മിക്മാസിലും ബേഥേൽ മലയിലും 1000 പേർ യോനാഥാനോടുകൂടെ ബെന്യാമീനിലെ ഗിബെയയിലുമായിരുന്നു. ശേഷം ജനത്തെ അവൻ അവനവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ യോനാഥാൻ ഗിബെയയിൽ ഉണ്ടായിരുന്ന ഫിലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു. ഫിലിസ്ത്യർ അത് കേട്ടു. എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ശൗൽ ദേശത്തെ എല്ലാവരും കഹളമോദിച്ചു. ശൗൽ ഫിലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു എന്ന് ഇസ്രായേൽ ഫിലിസ്ത്യർക്ക് നാറ്റമായി എന്നും ഇസ്രായേലൊക്കെയും കേട്ടിട്ട് ജനം ശൗലിന്റെ അടുക്കൽ ഗിൽഗാലിൽ വന്നുകൂടി. എന്നാൽ ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ 30,000 രഥവും 6,000 കുതിരച്ചേവരും കടൽപ്പുറത്തെ മാൽ പോലെ അസംഖ്യം ജനവുമായി ഒരുമിച്ചുകൂടി. അവർ വന്ന് ആവേന് കിഴക്ക് മിക്മാസിൽ പാളയമിറങ്ങി. എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേൽ കണ്ടപ്പോൾ ജനം ഗുഹകളിലും പള്ളക്കാടുകളിലും പാറകളിലും ഗുഹരങ്ങളിലും കുഴികളിലും ചെന്നൊളിച്ചു. എബ്രായർ ജോർദാൻ കടന്ന് ദേശത്ത് ഗിൽഗാലിലും പോയി. ശൗലോ ഗിൽഗാലിൽ താമസിച്ചിരുന്നു. ജനമെല്ലാം പേടിച്ചും കൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. ശമുവേൽ നിശ്ചയിച്ചിരിക്കുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു. എങ്കിലും ശമുവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ടു ചിതറിപ്പോയി. അപ്പോൾ ശൗൽ ഹോമയാകവും സമാധാനയാകവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമുവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റു ചെന്നു. നീ ചെയ്തത് എന്ത് എന്ന് ശമുവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ടു ചേർന്നു എന്ന് നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫിലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കേട്ടിട്ട ഫിലിസ്ത്യർ ഇപ്പോൾ തന്നെ ഇങ്ങനെ ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമല്ല അല്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചു പോയി എന്ന് പറഞ്ഞു. ശമുവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്റെ മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായത് കൊണ്ട് നിനക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന്റെ പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. പിന്നെ ശമുവേൽ എഴുന്നേറ്റ് ഗിൽഗാലിൽ നിന്ന് ബെന്യാമീനിലെ ഗിബെയയിലേക്ക് പോയി. ശൗൽ തന്നോടുകൂടെയുള്ള പഴഞ്ചനത്തെ എണ്ണി ഏകദേശം 600 പേർന്ന് കണ്ടു. ശൗലും അവന്റെ മകൻ യോനാഥാനും കൂടെയുള്ള ജനവും ബെന്യാമീനിലെ ഗിബെയയിൽ പാർത്തു. ഫിലിസ്ത്യരോ മിക്മാസിൽ പാളയമിറങ്ങി. ഫിലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് കവർച്ചക്കാർ 3 കൂട്ടമായി പുറപ്പെട്ടു. ഒരു കൂട്ടം ഒഫ്രയ്ക്കുള്ള വഴിയായി ശുവാൽ ദേശത്തേക്ക് തിരിഞ്ഞു. മറ്റൊരു കൂട്ടം ബേത് ഹൊരനിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. മറ്റേ കൂട്ടം മരുഭൂമിക്ക് നേരെ ഗബോയും താഴ്വരയിലേക്കുള്ള ദേശം വഴിയായും തിരിഞ്ഞു. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തമോ തീർപ്പരുത് എന്ന് ഫിലിസ്ത്യർ പറഞ്ഞു. ഇസ്രായേലിയർ തങ്ങളുടെ കുഴു കലപ്പ മഴു മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫിലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. അവർ മൺവെട്ടി കലപ്പ മുപ്പല്ലി മഴു എന്നിവയ്ക്കായും മുടിൻകോൽ കൂർപ്പിനായും അവർക്ക് അരമുണ്ടാക്കിയിരുന്നു. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുജനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫിലിസ്ത്യരുടെ പട്ടാളമോ മിക്മാസിലെ ചുരം വഴി പുറപ്പെട്ടു വന്നു. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട് വരിക, നാം അങ്ങോട്ട് ഫിലിസ്ത്യരുടെ പട്ടണത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ല. താനും ശൗൽ ഗിബെയയുടെ അതിരിങ്കൽ മിഗ്രോണിലെ മാധവമാരകത്തിനഴിഞ്ഞിൽ ഇരിക്കായിരുന്നു. അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനം ഏകദേശം 600 പേർ. ശിരോവിൽ യഹോവയുടെ പുരോഹിതനായിരുന്ന ഏലിയുടെ മകനായ ഫിനഹാസിന്റെ മകനായ ഇഖാബോവിന്റെ മകനായ യഹോവയുടെ സഹോദരനായ അഹിദൂബിന്റെ മകൻ അഹിയാവായിരുന്നു അന്ന് ഏഫോദ് ധരിച്ചിരുന്നത്. യോനാഥാൻ പോയ ജനം അറിഞ്ഞില്ല. യോനാഥാൻ ഫിലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുവാൻ നോക്കിയ വഴിയിൽ ഇപ്പുറവും അപ്പുറവും കുടുന്തൂക്കമായ ഓരോ പാറയുണ്ടായിരുന്നു. ഒന്നിന് ബോസസ് എന്നും മറ്റേതിന് സെനി എന്നും പേർ. ഒന്ന് വടക്ക് വശത്ത് മിക്മാസിന് മുഖമായും മറ്റേത് തെക്ക് വശത്ത് ഗിബയ്ക്ക് മുഖമായും തൂക്കൻ നിന്നിരുന്നു. യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, പരിയ, നമുക്ക് ഈ അഗ്രചർമ്മകളെ പട്ടാളത്തിന്റെ നേരെയെല്ലാം, പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രസാദമോ പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. രാജവാഹനവനോട്, നിന്റെ മനസ്സുപോലെയൊക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ പറഞ്ഞത്, നാം അവളെ നേരെ ചെന്ന് അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. നിങ്ങളുടെ അടുക്കൽ വരുവോളം നിൽപ്പീൻ എന്ന് അവൻ പറഞ്ഞാൽ, നാം അവളുടെ അടുക്കൽ കയറി പോകാതെ നിന്നോട് തന്നെ നിൽക്കണം, നിന്നടുത്ത് തന്നെ നിൽക്കണം, ഇങ്ങോട്ട് കയറി വരുവാൻ എന്ന് പറഞ്ഞാലോ നമുക്ക് കയറി ചെല്ലാം. യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും, ചെരുക്കുന്നു എന്ന് ഇതിന് നമുക്ക് അടയാളമായിരിക്കും. ഇങ്ങനെ അവർ ഇരുവരും ഫെലിസ്തീയരുടെ പട്ടാളത്തിന് തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ, ഇതാ എബ്രായർ ഒളിച്ചിരുന്ന ബുസുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫെലിസ്തീർ പറഞ്ഞു. പട്ടാളക്കാർ യോനാഥാനോടും അവന്റെ ആയുധവാഹനോടും, ഇങ്ങോട്ട് വരുവീൻ, ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹനോട്, എന്റെ പിന്നാലെ കയറി വരിക, യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാനും അവന്റെ പിന്നാലെ ആയുധവാഹനും തട്ടിപ്പിടിച്ച് കയറി. അവർ യോനാഥാന്റെ മുമ്പിൽ വീണു. ആയുധവാഹകൻ അവന്റെ പിന്നാലെ ഒന്നുകൊണ്ട് നടന്നു. യോനാഥാനും ആയുധവാഹനും ചെയ്ത് ഈ ആദ്യ സംഹാരത്തിന് ഒരു കാണിയ നിലത്തിന്റെ പാതി നീളത്തിനകം 20 പേർ വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി, വലിയൊരു നടുക്കമുണ്ടായി. അപ്പോൾ ബെന്യാമീനിലെ ഗിബയിൽ നിന്ന് ശൗലിന്റെ കാവൽക്കാർ നോക്കി. പുരുഷാരൻ ചിന്നി അങ്ങമിങ്ങി മൂടുന്നത് കണ്ടു. ശൗൽ കൂടെയുള്ള ജനത്തോട് എണ്ണി നോക്കി, നമ്മിൽ നിന്ന് പോയവർ ആരെന്ന് അറിവീനെന്ന് കൽപ്പിച്ചു. അവർ എണ്ണി നോക്കിയപ്പോൾ യോനാഥാനും അവന്റെ ആയുധവാഹനും ഇല്ലായിരുന്നു. ശൗൽ അഹിയാവിനോട്, ദൈവത്തിന്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പെട്ടകം അക്കാലത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കലുണ്ടായിരുന്നു. ശൗൽ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്തീയ പാളയത്തിലെ കലാപം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ശൗൽ പുരോഹിതനോട്, നിന്റെ കൈവലിക്ക എന്ന് പറഞ്ഞു. ശൗലും കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി വടക്കി ചെന്നു. അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരുന്നത് കൊണ്ട് കണ്ടു. മുമ്പേ ഫിലിസ്തീയരോട് ചേർന്ന് ചുറ്റുമുള്ള ദേശത്ത് നിന്ന് അവരോടുകൂടെ പാളയത്തിൽ വന്നിരുന്ന എബ്രായരും ശൗലിനോട് യോനാഥാനും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിന്റെ പക്ഷം തിരിഞ്ഞു. അങ്ങനെ തന്നെ എഫ്രയും മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേലരൊക്കെയും ഫിലിസ്തീയർ തോറ്റോടി എന്ന് കണ്ട് കട്ടിയ ഉടനെ അവരും പടയിൽ ചേർന്നു, അവരെ പിന്തുടർന്നു. അങ്ങനെ യഹോവ അവനെ ഇസ്രായേലിനെ രക്ഷിച്ചു. പട ബേത് ആവന്റെ വരെ പരന്നു. സന്ധ്യയ്ക്ക് മുമ്പും ഞാൻ എന്റെ ശത്രുക്കളെ പ്രതികാരം ചെയ്യുവോളം ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ശൗൽ പറഞ്ഞ ജനത്തെ സത്യം ചെയ്തിരുന്നാൽ ഇസ്രായേലിൽ ഇറന്ന് വിഷമത്തിലായി. ജനത്തിൽ ഒരുതരം ആഹാരം ആസ്വദിച്ചതുമില്ല. ജനമൊക്കെയും ഒരു കാട്ടുപ്രദേശത്തെ എത്തി. അവിടെ നിലത്ത് തേനുണ്ടായിരുന്നു. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നത് കണ്ടു. എങ്കിലും സത്യത്തെ ഭയപ്പെട്ട ആരും തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല. യോനാഥാനോ തന്റെ അപ്പൻ ജനത്തിനൊക്കെയും കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ മറ്റം നീട്ടി ഒരു തേൻകട്ടയിൽ കുത്തി അതെടുത്ത് തന്റെ കയ്യിൽ വായിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണു തെളിഞ്ഞു. അപ്പോൾ ജനത്തിൽ ഒരുത്തൻ, ഇന്ന് യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് നിന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്തിച്ചിട്ടുണ്ട്, ജനം ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ, എന്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി, ഞാൻ ഈ തേൻ അല്പം ആസ്വദിക്കുകൊണ്ട് എന്റെ കണ്ണു തെളിഞ്ഞു കണ്ടില്ലയോ? ജനത്തിന് കണ്ടുകിട്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്ന് അവർ എടുത്ത് ഇത് വീണ്ടുവോളം ഭക്ഷിച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫിലിസ്തീയരുടെ അപജയം അത്ര വലുതായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ അന്ന് മിക്മാസ് തുടങ്ങി. അയ്യോല എന്നവരെ, ഫിലിസ്തീയരെ സംഹരിച്ചു, ജനമേറ്റവും തളർന്നു പോയി. ആകയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ചെന്ന് ആടുകളെയും കാളകളെയും കിടാക്കളെയും പിടിച്ച് നിലത്ത് വെച്ചാർത്ത് രക്തത്തോടുകൂടി തിന്നു. ജനം രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്തുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടിയപ്പോൾ അവൻ, നിങ്ങൾ ഇന്ന് ദ്രോഹം ചെയ്യുന്നു, ഒരു വലിയ കല്ല് എന്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടു വരികയിൽ നിന്ന് പറഞ്ഞു. പിന്നെയും ശൗൽ, നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ എല്ലാവരും ചെന്ന് അവനോട് ഓരോരുത്തൻ താൻ താന്റെ കാളകളെയും ആടിനെയും എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അറുത്ത് തിന്നുകൊള്ളുവീൻ, രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുത് എന്ന് പറയുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനമെല്ലാം കാളയെ അന്ന് രാത്രി കൊണ്ടുവന്ന് അവിടെ വെച്ചറുത്തു. ശൗൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അത് അവൻ യഹോവയ്ക്ക് ആദ്യം പണിത യാഗപീഠമായിരുന്നു. അനന്തരം ശൗൽ, നാം രാത്രിയിൽ തന്നെ ഫിലിസ്തീനെ പിന്തുടർന്ന് പുലരുവോളം അവരെ കൊള്ളയിടുക, അവരിൽ ഒരുത്തനെയും ശേഷിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചു. നിനക്ക് ബോധിപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തുകൊള്ളുക എന്ന് അവർ പറഞ്ഞപ്പോൾ, നാം ഇവിടെ ദൈവത്തോട് അടുത്തു ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ ദൈവത്തോട്, ഞാൻ ഫിലിസ്തീനെ പിന്തുടരണമോ നീ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് അരുളപ്പാട് ചോദിച്ചു. എന്നാൽ അന്ന് അവന് അരുളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ ജനത്തിന്റെ പ്രധാനികളെയൊക്കെയും, ഇവിടെ വെച്ച് അടുത്തു വരട്ടെ, ഇന്ന് പാപം സംഭവിച്ചത് ഏത് കാര്യത്തിൽ എന്ന് അന്വേഷിച്ചറിയുവീൻ, ഇസ്രായേലിനെ രക്ഷിക്കുന്ന യഹോവ തന്നെ യഹോവയാണ്. അത് എന്റെ മകൻ യോനാഥാനിൽ തന്നെ ആയിരുന്നാലും അവൻ മരിക്കണം നിശ്ചയമെന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഉത്തരം പറവാൻ സർവജനത്തിന് ഒരുത്തിനും തുനിഞ്ഞില്ല. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറിക്കോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിരിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ്ത് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവിക കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ആമുഖമായി സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ, പ്രത്യേകിച്ച് 50 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പിന്റെ ആരംഭം കുറിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങളിൽ, പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ബുധനാഴ്ച ദിവസം, ശാന്തമായി വീണ്ടും ഒരിക്കൽ കൂടി ആ കർത്തൃപാദത്തിൽ ചെന്ന് അനുതാപത്തോട് കടന്നു വരുവാനും, അനുതാപത്തിൽ കൂടി മനസ്സ് ശുദ്ധീകരിച്ച് നിരന്തരം നമ്മളെ നടത്തുന്ന ദൈവത്തെ ഹൃദയപൂർവ്വം വാഴ്ത്താൻ തന്ന ആ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് സ്തുതിക്കാം. നമ്മുടെ ഈ കൂടിവരവ് ആത്മീയ ജീവിതത്തിൽ ഒരു കൃപയ്ക്ക് സാധ്യതയ്ക്ക് മുഖാന്തരമായി പരിണസിക്കണമേ എന്ന് ഏറ്റവും താഴ്മയോടും വിനയത്തോടും ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചവരെയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ ഓർക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠതയും, പ്രത്യേക വന്ന പന്നി മാമനച്ചൻ, പന്നി പി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, അതുപോലെ തന്നെ ബിജോയി അച്ഛൻ, ദൂരേഞ്ചാര്യമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെയും ധന്യവാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ കൂട്ടായ പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവസന്നിധിയിൽ സ്വീകാര്യമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ നമുക്ക് സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 265-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 265-ാമത്തെ ഗീതം നമുക്ക് ദൈവമുമ്പാകെ സമർപ്പിക്കാം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിപ്പിച്ച് നമ്മുടെ ജീവന് സ്ഥിരത ഉളവാക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന നമ്മുടെ കർത്താവിന്റെ മരുഭൂമിയിൽ താൻ അനുഷ്ഠിച്ച നോമ്പിനെയും, അതോടൊപ്പം നമുക്ക് വേണ്ടി താൻ അനുഭവിച്ച കഷ്ടാനുഭവത്തെയും ഹൃദയത്തിലേറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ കാണിച്ച ആ സമർപ്പണം നമ്മുടെ ഉള്ളിലും ആ ദൈവിക ആത്മാവ് വ്യാപരിച്ചുകൊണ്ട് നമ്മളെടുത്തിരിക്കുന്ന ദൈവചൈതന്യത്തെ ആരാധനയിലും പ്രാർത്ഥനയിലും ഭക്തി ജീവിതത്തിലും കൂടുതൽ ജ്വലിപ്പിച്ചെടുക്കുവാൻ നമ്മുടെ ഈ ഗീതങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സമർപ്പണങ്ങളും അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷങ്ങളിലെ 265-ാമത്തെ ഗീതം നമുക്ക് സമർപ്പിക്കാം. ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യ സഹായ സംപാദം ആത്മാവിനെ ആശ്വാസദായകനെ സംപാദം ആത്മാവിനെ നിത്യ സഹായകനെ അത്തതാരിലുണർവിന്ദ പനിനീരുതോകി അവിരാമൊഴുകി വരൂ വരദാനവാരിധി ഫലമേകുമാന അനുസ്യൂതമൊഴുകി വരൂ അകതാരിലുണർവിന്ദ പനിനീരുതോകി അവിരാമൊഴുകി വരൂ വരദാനവാരിതെ ഫലമേകുവാന അനുസ്യൂതമൊഴുകി വരൂ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ ആശ്വാസദായകനെ പാപവും പുണ്യവും വേർപിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ സുഷ്ടും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കർണ ചെയ്യുന്ന മശിഹരാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണസമയത്തും ദേവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പറിക്കുമോ ലോകത്തിന്റെ പാപത്തെ വഹിക്കും ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ. നിന്റെ ഭരത്വാദത്തെ കുഞ്ഞാളോടുകൂടെ ഞങ്ങളെ എണ്ണയണമേ. നിന്റെ ഭയങ്കരമായ രണ്ടാമത്തെ എഴുന്നുള്ള തിങ്കൾ ശപിക്കപ്പെട്ടവരെ, നിങ്ങളെ അറിയാത്ത കൊണ്ട് എന്നെ വിട്ടുപോകുവേൻ എന്നുള്ള ശബ്ദം നിന്നിൽ നിന്ന് ഞങ്ങൾ കേൾക്കുമാറാകരുത്. ദൈവപുത്ര, സഹോദരന്മാർ തങ്ങളുടെ ഞെരുക്കങ്ങളിൽ പുണ്യവാന്മാർ തങ്ങളുടെ സുഹൃത്തുക്കളെയും വഹിച്ചു കൊണ്ടുവരികയും നീ ഓരോരുവനും ഓനോന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം കൊടുക്കാനായിട്ട് നിന്റെ നിന്റെ പിതാവിന്റെയും മാത്രത്തോടുകൂടെ എഴുന്നള്ളുന്ന വലിയ സമയത്ത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്ന് നിത്യരാജ്യത്തെയും പുതിയ ജീവനെയും അവകാശിച്ചു കൊള്ളുകയും എന്ന് പറയുന്നതായി കരുണയും ദയയും സന്തോഷവും നിറഞ്ഞതായിട്ടുള്ള ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. പിതാവിന്റെ വചനവും വേഗജാതനുമായ മശിഹ തമ്പുരാനെ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നും ഇന്ന് ഇത് മുതൽ എന്നേക്ക് എന്റെ സമാധാനം നിങ്ങൾക്ക് വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് ശിഷ്യന്മാർക്ക് നീ സമാധാനം കൊടുത്തതുപോലെ സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. തന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിപ്പോടുകൂടി ആകാശത്തെ പിളർന്ന് യാത്ര ചെയ്യുന്ന ഈ ദിവസത്തിന്റെ ദൂത കർത്താവ് തന്റെ കുറ്റങ്ങൾ മോചിക്കുവാനായിട്ട് അവന്റെ സന്നിധിയിൽ നീ എന്നെ ഓർക്കണമേ. എന്റെ കർത്താവേയും രോഗികളെ സുഖമാക്കണമേ. വലിഞ്ഞിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, യാതൊരുവിധ ഞെരുക്കങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. ഞങ്ങളെല്ലാം ഇപ്പോഴും നിന്റെ സ്തുതിക്ക് ഉച്ചരിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ നാമത്തെ പുകഴ്ത്തുമാറാകണമേ. സ്വാമ്പത്തിനും പരിശ്രഹായുമായ സത്യമുള്ള ത്രിയേക ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ.
ആമീൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ബോംബിന്റെ ഒന്നാം ആഴ്ച ഇങ്ങനെ നമ്മൾ കടന്നു പോകുന്നു. ഈ ദിനങ്ങളിലെ കൂടുതൽ ദൈവത്തോട് അടുത്ത് വരുവാനും മനസ്സുകൊണ്ട് ദൈവവുമായി കൂടുതൽ സംവേദിക്കാനും ഒക്കെ ഈ ജനങ്ങളെ സൂക്ഷിക്കാൻ ദൈവം നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റാമുഖ വാക്കുകളൊന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇന്ന് മറ്റാരെയും സൗകര്യപ്രദമായി ലഭിക്കാത്തതുകൊണ്ടും ഒരാളോട് ആവശ്യപ്പെട്ടെങ്കിലും അത്യാവശ്യം ഒരു തിരക്ക് വന്നതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെയാണ് പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആമുഖ വാക്കുകളൊന്നും തന്നെ പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ള ഒരു കാര്യം, സാധാരണ നമ്മൾ നോമ്പിന്റെ ഫസ്റ്റ് സാറ്റർഡേ നമ്മൾ ഓർക്കുന്ന ശ്രേഷ്ഠരായ രണ്ട് വിശുദ്ധരാണ് സെയിന്റ് എഫ്രൈമും അതുപോലെ തന്നെ തിയോഡോറോസ്. മറപ്പുറമേന്റെ തിയോഡോറോസിന്റെയും ഓർമ്മയായിട്ടാണ് നമ്മൾ നോമ്പിന്റെ ആദ്യത്തെ ശനിയാഴ്ച നോക്കാറ് നമ്മൾ കണക്കാക്കാറുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ഓർക്കാൻ കടപ്പെട്ടിരിക്കുന്ന രണ്ട് ശ്രേഷ്ഠരാണ് ഈ രണ്ട് പിതാക്കന്മാർ. പ്രത്യേകിച്ച് സെന്റ് അഫയും അദ്ദേഹത്തിന്റെ അഗാധമായ ദൈവജ്ഞാനവും അറിവും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പാഷോണ്ടോപദേശികൾക്കെതിരായി മനോഹരമായ അർത്ഥമുള്ള ഗീതങ്ങൾ പാടി അവരുടെ തെറ്റായ വിശ്വാസത്തെ തിരുത്തിയെടുക്കാനായിട്ട് യത്നിച്ച ഒരു ശ്രേഷ്ഠ പരിശുദ്ധനാണ് മർ അഫ്രൈം. ഇന്ന് നമ്മൾ അഫ്രൈമിന്റെ ഭൂവസ്തുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെയൊക്കെ അർത്ഥം, ഒത്തിരി പ്രാർത്ഥനകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ തന്നെയും അനേകം നല്ല പ്രാർത്ഥനകളും ഗീതങ്ങളും ഇന്നും നിലനിൽക്കുന്നു. ഇതുപോലുള്ള പിതാക്കന്മാര് സഭയുടെ വളർച്ചയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള സംഭാവനകൾ അത് വാക്കുകൾക്ക് അതീതമാണ്. അതുകൊണ്ട് എക്കാലവും ഈ പിതാക്കന്മാരെ പരിശുദ്ധ സഭ സ്മരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയാണെങ്കിലും കത്തോലിക്ക സഭയാണെങ്കിലും ജീവിച്ച് ഇരുന്ന, അല്ലെങ്കിൽ എത്ര വർഷം മുമ്പാണെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിച്ചിട്ടുണ്ടോ, അവര് കാലഹരണപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസും അവരുടെ മഹത്വവും കാലഹരണപ്പെട്ടു പോകാതിരിക്കാൻ നിരന്തരം പ്രാർത്ഥനയിൽ സജീവമായ സാന്നിധ്യം അത് തലമുറകൾ എത്ര പിന്നിട്ടാലും നിലനിർത്തുന്നതുകൊണ്ട്, ഒരുപക്ഷെ ഞാൻ നിങ്ങളൊക്കെ അല്ല വെന്തിക്കോസിലായിരുന്നെങ്കിൽ ഈ പിതാക്കന്മാരൊന്നും ഓർക്കത്തേയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ആളുകൾ ജീവിച്ചിരിക്കൊണ്ടതുപോലും നമ്മറിയില്ലായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പിതാക്കന്മാരുണ്ടായിരുന്നു, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരിട്ട അടിസ്ഥാനങ്ങള്, ആ അടിസ്ഥാനം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അവരിട്ടതുകൊണ്ടാണ്. അല്ലാത്ത ഇന്നലെ ഇന്നും ഉണ്ടായ അടിസ്ഥാനങ്ങളിലാണ് നമ്മൾ അന്നേ വീണുപോയനായിരുന്നു. അവരുടെ അടിസ്ഥാനങ്ങളിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ നല്ല പിതാക്കന്മാർ അടിസ്ഥാനം ഇട്ടതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസമൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മൺമറഞ്ഞു പോയ വിശുദ്ധരായ പിതാക്കന്മാരെ ഓർക്കാനും അവരുടെ കൃപയിൽ അവരുടെ മധ്യസ്ഥതയിൽ ആശ്രയിക്കാനും ഒക്കെ. ഏതായാലും ഇതുപോലുള്ള പിതാക്കന്മാര് എന്നും അവരുടെ ഓർമ്മ നിലനിൽക്കട്ടെ. അവരുടെ ഓർമ്മ നമുക്ക് ആത്മീക ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഉത്തേജനമായി ഈ നോമ്പ് നോക്കാൻ അനുഷ്ഠിക്കുവാനും അവരൊക്കെ എഴുതിയ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ പാടുമ്പോഴാണ് അവരെ എത്ര വിശുദ്ധരായി ജീവിച്ചു നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് നമുക്ക് അവരെ പോലൊക്കെ അല്പമെങ്കിലുമൊക്കെ ജീവിത വിശുദ്ധിയും പ്രാർത്ഥനയും ദൈവഭക്തിയും വേണമെന്നുള്ളൊരു പ്രേരണ, ഉൾപ്രേരണ അതുതന്നെയായിരുന്നു അവരുടെ ജീവിതത്തിന്റെ വീക്ഷണവും. അവരാഗ്രഹിച്ചതും അത് തന്നെയാണ്. പൗലോസ്ലിഹ എന്റെ അനുകാരികളാകും എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം അതല്ല. പൗലോസ്ലിഹയെ പൊക്കി പിടിച്ച് ദൈവമേ ആക്കാനെന്ന ഉദ്ദേശമല്ല. ദൈവത്തെ ഓർക്കുന്ന ഒരു കൂട്ടായ്മയായി വളരണമെങ്കിൽ അവരുടെ കാലുകളെ പിന്തുടരുക എന്നല്ല, കാലടികളെ പിന്തുടരുക എന്നുള്ളതാണ്. ഈ പിതാക്കന്മാരുടെയൊക്കെ മധ്യസ്ഥം കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു അനുതാപത്തിന്റെ ഗീതം ആരംഭിക്കും. അതിനുശേഷം തിരുവചനം നിർവഹിക്കുന്നതാണ്. നമ്മൾ സാധാരണ അനുതാപത്തിന്റെ ഗീതം പാടാറുള്ളത് 147-ാമത്തെ ഗീതം. കരുണാകടലെ ഞാൻ നോക്കും എന്നുള്ള ഗീതം ദൈവം മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം.
കരുണാകടലെ ഞാൻ നോക്കും, ദേവാതനയായ എൻ പാപം പെരുകി പിഴകൾ വർദ്ധിച്ചയ്യോ, കഴുകണമെന്നെ സോഭയാണമെൻ ബാഷ്പാൽ വെണ്മ പിതൃസ്നേഹത്ത ത്യാജിക്കുന്ന ഹസിക്കരുതേ വൈരി േറും തരരിൽ ദൂതന്മാർ പ്രീതന്മാരാ തീർദിവാചൊല്ലട്ടെ അനുദാവികളിൽ തൻ വാതിൽ രാപ്പകലിങ്ങു തുറന്നീടും ഹാലേലുയ്യ ൂത്യന്മി നോക്കടമെന്തുരിതം നാഥ പലതരദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു ചരണമെനിക്കില്ല വൈദ്യന്മാർപ്പക്കൽ ഞാൻ പോയി അവരൗഷധമെല്ലാം ചെയ്ത് ഗുണവും എൻ പ്രണവോ കഠിനം നൽവൈദ്യ നിന്നെയും ഔഷധ ഗുണവും ഞാൻ കേട്ടു നിങ്കൽ വരും പോ സുഖമേക്കും നൂനം.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിനനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, നാമത്തിൽ അർപ്പിച്ചതുപോലെ സൗകര്യപ്രദമായി ആരും ലഭിക്കാത്തത് കൊണ്ട് ഇന്നത്തെ തിരുവചന ഞാൻ നിർവഹിക്കുന്നത് മാത്രം. ഏതായാലും അങ്ങനെ ഒരവസരം കിട്ടിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പുതിയ ആശയങ്ങളൊന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെയും നോമ്പിന്റെ കാലഘട്ടത്തിന് ആരംഭിക്കുന്നതിന് മുമ്പായി തൊട്ട് രണ്ട് ആഴ്ചകളിൽ ഒരാഴ്ച ദേവാലയത്തില് പുരോഹിതന്മാരുടെ ഓർമ്മയോടനുബന്ധിച്ച് പ്രസംഗിച്ച ഒരു ചിന്ത നിങ്ങളോടുകൂടെ ഒരിക്കൽ കൂടി ഷെയർ ചെയ്യാൻ ഞാൻ കർത്താവില് ശരണപ്പെടുകയാണ്. ഞാൻ പറഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ഐസക്കച്ചന് അതുമായി ബന്ധപ്പെട്ട ആശയങ്ങള് അത് പൂർത്തീകരിച്ചോളും. അതുകൊണ്ട് അല്പസമയം മാത്രമായിട്ട് ഞാൻ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഇതിനു മുമ്പും ഈ ഒരു ആശയം നമ്മൾ എടുത്തിട്ടുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 24:45 വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ്. ഒരുപക്ഷെ ഈ വാക്യത്തെ അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ കേൾക്കാത്തവരാരും തന്നെ അതുണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സെയിന്റ് മാത്യു Matthew 24:45. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന വിശ്വസ്തരും ബുദ്ധിമാനുമായ ദാസനാര്. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ, അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. Who then is a faithful and wise servant whom his master made ruler over his household to give them food in due season? Blessed is that servant whom his master, when he comes, will find so doing. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വേദവാക്യമായത്, കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങളെ പട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശുശ്രൂഷയുടെ പ്രാധാന്യം വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഓർക്കാൻ, ഒന്ന് റിവൈൻഡ് ചെയ്യാൻ, റീത്തിങ്ക് ചെയ്യാനായിട്ട് വളരെ കൊള്ളാവുന്ന ശ്രദ്ധേയമായ ഒരു ഭാഗമാണിത്. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷകരെ ശുശ്രൂഷയുടെ ആഴം ബോധ്യമാവുക എന്ന പോലെ തന്നെ കേൾക്കുന്ന ആളുകൾക്ക് ആരാണ് പുരോഹിതൻ, അല്ലെങ്കിൽ ആരാധനാ ജീവിതത്തിലും ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലും പുരോഹിതനുള്ള സ്വാധീനവും പുരോഹിതനുള്ള പ്രാധാന്യവും എന്താണെന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ ബോധ്യപ്പെടാനായിട്ട് ഈ വാക്യം നല്ലതാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, വർഷം തോറും പട്ടക്കാരുടെ ഓർമ്മ നടത്തപ്പെടുകയും ആ ഓർമ്മയോടനുബന്ധിച്ച് ഈ വാക്യം വായിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും തങ്ങൾ ആരാണെന്നുള്ള ഒരു ചിന്ത ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. അത് കൂടുതൽ യാത്ര ചെയ്യുന്ന പാതകളെ ഒന്ന് ശ്രദ്ധിക്കുവാനും യാത്ര ചെയ്ത പാതകളിൽ എവിടെയെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അനുതാപത്തോട് ഏറ്റു പറഞ്ഞ് കുറെ കൂടെ ദൈവഹിത പ്രകാരം നടപ്പുകളെ നന്മയിൽ രൂപപ്പെടുത്തിയെടുക്കാനൊക്കെ ഞങ്ങളെ ക്രമപ്പെടുത്തുന്ന ഒരു വാക്യമായിട്ടാണ് പലപ്പോഴും ഇതിനെ ഞാൻ കാണുക. ഹു ഈസ് എ പ്രീസ്റ്റ്, അല്ലെങ്കിൽ ആരാണ് ഒരു പുരോഹിതൻ എന്നുള്ള ചോദ്യത്തിന് പല സ്ഥലങ്ങളിലൊക്കെ പുരോഹിതന്മാരുടെ ശുശ്രൂഷകളെ പറ്റി പറയുകയും പ്രാധാന്യത്തിൽ പോലോസുകയാണെങ്കിലും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ പുരോഹിതന്മാരുടെ ശുശ്രൂഷ പോലെ നിർവഹിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഈ പട്ടക്കാരിൽ തന്നെ സ്വയമായിട്ടും അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കും, വാസ്തവത്തിൽ ഇങ്ങനൊരു ചുമതലയുടെ ആവശ്യമുണ്ടോ, ഇതൊക്കെ സ്വയം ഏറ്റെടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ആളാകാനായിട്ട് ചെയ്യുന്ന ചില പരിപാടിയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ചില മനുഷ്യരും ചിലപ്പം ആ രീതിയിൽ ചെയ്യുന്ന പട്ടക്കാർ പോലും ഉണ്ടെന്നാണ് ഒരു വിചാരം. അപ്പൊ ഞങ്ങളൊക്കെ ഇതൊന്നും അല്ല, ഇതിനൊക്കെ ഒരിക്കലും ഒരു പട്ടക്കാരന്റെ കഴിവല്ല, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ കഴിവല്ല അതിൽ പുരോഹിതനായത്, അതിന്റെ പിന്നിൽ ഒരു ദൈവവിളി ഉണ്ടെന്നും ദൈവമാക്കി വെച്ച സ്ഥാനമാണെന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് നൽകുന്ന, അതുകൊണ്ട് അതിനെ ശ്രദ്ധയോടെ പരിപാലിക്കണം എന്നൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ വാക്യത്തില്. വലിയ ആഴമായ പഠനമൊന്നും ഈ വാക്യത്തിന്റെ പിന്നിലില്ല, കാരണം കൃത്യമായിട്ട് ആ വാക്യം തന്നെ ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക്, ഈ തന്റെ വീട്ടുകാരെന്ന് ഉപയോഗിക്കുന്ന ആരാകാം, പള്ളിയിലെ ജനങ്ങളാകാം, അല്ലെങ്കിൽ ഒരു മേൽപ്പട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലെ ജനങ്ങളാകാം. അപ്പം ചുമതലപ്പെടുത്തിയ ഒരു വലിയൊരു സംഗതിയായിട്ടാണ് താനായിരിക്കുന്ന ഭവനത്തിൽ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന, അതും ചുമ ഭക്ഷണം കൊടുക്കുക, തൽസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന്. അപ്പൊ ഒരു പുരോഹിതൻ നൽകുന്ന വിതർന്ന ഭക്ഷണം എന്താണെന്നൊക്കെ അതിന്റെ അർത്ഥമുണ്ട്. ഒരു പുരോഹിതൻ വിതർന്ന ഭക്ഷണം കർത്താവിന്റെ തിരിശരീരസ്ഥലാ, എന്നിട്ട് അവരുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന, അപ്പം സ്വയമായി വരുന്നതല്ല, അവരുടെ മുകളിൽ ആരോ ഒരു ഉന്നത അധികാരി സ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒരു ചുമതലയാണ്. വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ, എങ്ങനെയുള്ള ആളാകണം എന്നുള്ളത്, വിശ്വസ്തനായിരിക്കണം, അതുപോലെ തന്നെ ബുദ്ധിമാനായിരിക്കണം. ആ ബുദ്ധി എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയാം നമുക്ക് അല്ലേ, അല്ലെങ്കിൽ ചന്ദ്രനിൽ പോകാനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ റോക്കറ്റ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ മിസൈൽ വിടാനുള്ള ബുദ്ധിയോ ഒന്നും അല്ല. പിന്നെ ആ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ അന്വേഷിക്കാനുള്ള ബുദ്ധി. അപ്പൊ വിശ്വസ്തയോടെ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യ ദാസൻ ഭാഗ്യവാൻ ആര്? യജമാനം വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ഭാഗ്യവാൻ, അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അങ്ങനെ കൃത്യമായിട്ട് അവന്റെ സേവനം ചെയ്താൽ അവനുള്ള സകലത്തിന്മേലും അവനെ അധികാരിയാക്കി വെക്കും, അല്ലെങ്കിൽ അവിടെ ചുമതല നിത്യമായി അവനെ ചുമതലപ്പെടുത്തുന്ന ഒരു ഒരു സ്ഥാനത്തേക്ക് അവനെ കൊണ്ടെത്തി വെക്കും എന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ ഈ ഒരു ആശയത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകുന്നത് വേറൊരു തരത്തിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഏറ്റവും അനുഗ്രഹമായ നോമ്പിന്റെ ഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോവുക. ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം ഈ നോമ്പിന്റെ കാലഘട്ടമാണ്. ഒന്ന്, ഭക്ഷണത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വാരി വലിച്ച് കഴിക്കുന്ന ആളൊന്നും അല്ലെങ്കിൽ തന്നെയും ഒരു സാധാരണ ഗതിയിൽ ഒരു നിയന്ത്രണം ഉണ്ടാകുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനയ്ക്ക് തന്നെ ഒരു ക്രമീകരണമുണ്ട്, പിന്നെ ചിന്തകൾക്ക് തന്നെ ഒരു ദൈവിക സ്വാധീനമുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ അകത്തും പുറത്തുമൊക്കെ അല്പം ഒരു വെട്ടം ലഭിച്ചതായിട്ട് തോന്നുന്ന നിമിഷങ്ങളാണ്. എന്നുവെച്ചാൽ വലിയ വെളിച്ചം കൊണ്ട് നടക്കുന്ന അവസ്ഥയല്ല, എല്ലാ ഞാൻ എല്ലാ മനുഷ്യരും നോമ്പ് നോക്കുന്ന എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ കുറെ കൂടി ഒരു തെളിച്ചം, ആത്മീയ ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടുന്ന ദിനങ്ങളായിട്ട് ഈ ദിനങ്ങളെ നമ്മൾ കാണുകയാണ്. അപ്പം അങ്ങനെയുള്ള ദിനങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോവുക. അതുകൊണ്ട് ഈ നോമ്പിന്റെ ദിനങ്ങള് നമ്മളെ കൂടുതൽ വ്യക്തി ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ തക്ക ഓണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഈ ദിനങ്ങളെ നമ്മൾ കാണുമ്പോൾ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പാകെ ആദ്യം വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചോദ്യം ഇങ്ങനല്ല, ഞാൻ പലപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും, എന്താണ് പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം? വാട്ട് ഇസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് സൈറ്റൻ? പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? എനിക്ക് പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉത്തരം ലഭ്യമാവുകയല്ല, കാരണം നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ ഒരു ഉത്തരം മനുഷ്യനെ തന്റെ സ്വാധീന വലയത്തിലാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. പക്ഷെ പലപ്പോഴും അല്പമൊക്കെ ശ്രദ്ധയോടെ വേദപുസ്തകം വായിക്കുകയും അല്ലെങ്കിൽ ദൈവമാനുഷിക ബന്ധമൊക്കെ നമ്മൾ അല്പമൊക്കെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല പിശാചിന്റെ ലക്ഷ്യം മനുഷ്യനെ പിടിക്കുക. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഈ പിശാചിനെ സംബന്ധിച്ചിടത്തോളം സൈറ്റന്റെ ഒരു ശക്തമായ എതിരാളി ഒന്നുമല്ല മനുഷ്യൻ. അതിന്റെ യാതൊരു സംശയമില്ലല്ലേ, ഒരു പിശാചിന്റെ ശക്തമായ എതിരാളി ഒന്നുമല്ല നമ്മള്. കാരണം പിശാച് എന്ന് പറയുന്നത് വലിയ ശക്തിയുള്ള ആളാണ്, വലിയ ശക്തിയുള്ള ആളാണ്. നമുക്കറിയാമല്ലോ ഈ പിശാച് ഉണ്ടായതിനെ പറ്റിയൊക്കെ കഥകളൊക്കെ പറയുന്നത്, എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ ദൂതന്മാരിൽ ഒരാൾ തന്നെ വീണുപോയി, സ്വാർത്ഥതയിൽ കൂടി ദൈവമാകാനുള്ള പരിശ്രമത്തിൽ വീണുപോയി, അങ്ങനെ ആയതെന്നൊക്കെ പറയുന്നു. ലൂസിഫർ ഒക്കെ എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിവൊന്നുമില്ല. പലയിടത്തേക്കിനെ പല കോളേജും തെളിഞ്ഞും ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളു, പക്ഷെ അതിലേക്കൊന്നും പോകണ്ട. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ പിശാചിന് വളരെ മനുഷ്യന്റെ മേൽ ആധിപത്യം നടത്താനുള്ള ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ പിശാചിന്റെ ഒത്ത എതിരാളി ഒന്നുമല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാ ഈ മനുഷ്യനെ പിടിക്കാൻ പിശാച് ആഗ്രഹിക്കുന്നത്? പിശാചിന്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് ദൈവമാണ്. പിശാചിന്റെ ഏറ്റവും വലിയ ശത്രു ദൈവമാണ്. പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പിശാച് ദ മോസ്റ്റ് അൾട്ടിമേറ്റ് എയിം ഓഫ് സൈറ്റൻ ഈസ് ടു ഹൗ ഡിഫീറ്റ് ഗോഡ്. ദൈവത്തെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്നുള്ള ഒരൊറ്റ ചിന്തയേ ഉള്ളൂ പിശാചിന്. പക്ഷെ പിശാചിന് അത് വ്യക്തമായിട്ട് കൃത്യമായിട്ടും അറിയാം, ദാറ്റ് നെവർ ഹാപ്പൻ. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഒരിക്കലും പിശാചിന് ദൈവത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ ശക്തിയിൽ പിശാചിന് വിശ്വാസമുണ്ട്, സത്യത്തിലുണ്ടല്ലോ. ഈ നമ്മളെക്കാൾ വിശ്വാസം ദൈവത്തിനെ കുറിച്ച് പിശാചിനുണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ കർത്താവ് ഒരുപോലെ പറയുന്നുണ്ടല്ലോ, പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നു അത് പിശാച് വിശ്വസിക്കുന്നു. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പം നമ്മളെക്കാൾ അപ്പുറമായിട്ട് പിശാച് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, കർത്താവിന്റെ ബലത്തിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ പിശാചിന് കൃത്യമായിട്ട് അറിയാം, ഒരിക്കലും എന്താണ് ഈ ദൈവത്തെ കീഴ്പ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ഈ പിശാചിന് സാധിക്കുകയല്ല. അപ്പൊ പിശാച് അല്ലെങ്കിൽ സേറ്റൻ അതിന് കണ്ട ഒരു ഏറ്റവും വലിയ മാർഗമുണ്ട്. എങ്ങനെയാണ് ദൈവത്തെ ഒന്ന് കീഴ്പ്പെടുത്താനായിട്ട് കഴിയുന്നത്? കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല, പക്ഷെ എങ്ങനെ ദൈവത്തെ ഒന്ന് ചലിപ്പിക്കാനായിട്ട് കഴിയും? അത് പിശാച് കണ്ട ഏറ്റവും വലിയ ഒരു മാർഗം എന്നറിയാമോ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കണം. അതിന് പിശാച് കാണുന്ന ഏറ്റവും വലിയ വഴി, ഈ മനുഷ്യന് അത്യന്താപേക്ഷികമായ ചില ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങളിൽ മേൽ അമിതമായ ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ ഇല്ലാതാക്കുക. അങ്ങനെ മനുഷ്യനെ ഇല്ലാതാക്കുന്നതിൽ കൂടി ദൈവത്തെ ദുഃഖിപ്പിക്കുക, അതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനുഷ്യന് അത്യന്താപേക്ഷികമായ നെസസിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ് അതിന്മേൽ ചില അമിതമായ ആവേശവും അമിതമായ ആഗ്രഹവും ജനിപ്പിക്കുക. നമ്മളൊന്ന് ഓർത്തു നോക്കേ, ഈ ഒരു പിശാചിന്റെ കുതന്ത്രങ്ങളിൽ വീണു പോയിട്ടുള്ളവരല്ലേ നമ്മളൊക്കെ പലരും? കാരണം നമുക്കൊക്കെ ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചില സംഗതികളുണ്ട്. ആവശ്യമായ സംഗതികളൊക്കെ ദൈവം തമ്മിൽ തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് ഈ അവശ്യ സംഗതികളെ നേടാനാണോ അതോ ആവശ്യമില്ലാത്ത സംഗതികളെ നേടാനാണോ? ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഇന്ന് മനുഷ്യൻ അവന്റെ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്നതും അവൻ ജീവിക്കുന്നതും ഒരു ഒട്ടുമുക്കാലും മനുഷ്യന് പ്രവർത്തിക്കുന്നത് മുഴുവൻ ആവശ്യത്തിലേറെ അമിതമായ ആവശ്യങ്ങളെ നേടിയെടുക്കാനുള്ള മനുഷ്യന്റെ വ്യഗ്രതയാണ്. മനുഷ്യന്റെ എല്ലാത്തിന്മേലുമുള്ള അമിതമായ ആർത്തി അവനെ കൊണ്ടെത്തിക്കുന്നത് അവന്റെ ആത്മാവിന്റെ നാശത്തിലേക്കാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഗൗരവത്തോടെ ചിന്തിക്കണം, നമുക്ക് ഏതെങ്കിലും ഒരു സംഗതിമേൽ അമിതമായ ആഗ്രഹവും അത് പിടിച്ചെടുക്കാനുള്ള അമിതമായ ആവേശവും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, നമ്മളിൽ ഒരു പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരു സംശയവും ഇല്ല അതിനകത്ത്. നമുക്കൊക്കെ ജീവിക്കാൻ ദൈവം തമ്പുരാൻ സാഹചര്യം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മേടിക്കാൻ എടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. എന്നാൽ ആ കഴിവ് അതിന്റെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നതിൽ അപ്പുറമായി നമ്മൾ ഉപയോഗിച്ച് കൂടുതൽ വെട്ടിപ്പിടിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, കൂടുതൽ സുഖഭോഗങ്ങൾ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് പിശാചിന്റെ വഴിയിലേക്കുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴിവിട്ടുള്ള യാത്രയാണെന്ന്. അങ്ങനെ ആഗ്രഹിച്ച് കണ്ടെത്തിയിട്ടുള്ള മനുഷ്യരാരും അവരുടെ അവസാനം സന്തോഷകരമായി പൂർത്തീകരിച്ചിട്ടില്ല, ഏറ്റവും നിരാശയോടുകൂടിയാണ്. നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ജ്ഞാനിയിൽ ജ്ഞാനിയായ സലോ വേദവസ്തു തന്നെ കണ്ടെത്താനായിട്ട് കഴിയും അല്ലേ? ജ്ഞാനിയിൽ ജ്ഞാനിയായ സലോമോന്റെ ജീവിതം തന്നെ, ഞാൻ സലോമോനെ പറ്റി പറയുന്നത് തന്റെ കണ്ണ് കൊതിച്ചതൊന്നും ആഗ്രഹങ്ങളെ തടഞ്ഞിട്ടില്ലെന്നാണ്. എന്ത് ആഗ്രഹിച്ചിട്ടുണ്ട് അതൊക്കെ നേടിയ മനുഷ്യനാ, പക്ഷേ ജീവിതത്തിൽ ഇത്ര ഗതികെട്ട അന്ത്യം, നിരാശയുടെ അടുത്തത്തിൽ വീണ ഒരു മനുഷ്യൻ വേദപുസ്തക ചരിത്രത്തിലില്ല. കാരണം എന്താണെന്നറിയാമോ? എല്ലാം നേടിയിട്ടും ജീവിതത്തിന്റെ അത്യാർത്തി തന്നെ നയിച്ചത് നിരാശയിലേക്കാണ്. ഈ പിശാചിന്റെ പ്രവർത്തനമാണ്. ആവശ്യങ്ങളിൽ അനാവശ്യമായ ആഗ്രഹങ്ങളെ നമ്മൾ നോക്കി എവിടെയും അങ്ങനെയല്ലേ? ഇന്ന് നാട്ടിലൊക്കെ നോക്കിയ വാർത്തകളൊക്കെ നോക്കി, കൊലപാതകങ്ങളും ദുഷ്ടതകളും തെറ്റായ അത് ഒരുപക്ഷെ ആഗ്രഹങ്ങൾ പലതിലും കാണാം. ഈ ഭക്ഷണത്തോടുള്ള അമിതമായ ആഗ്രഹങ്ങൾ കാണാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, തിന്മയോടുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ഇമ്മോറൽ ആഗ്രഹങ്ങൾ കാണാതിരിക്കാം, അല്ലെങ്കിൽ പണമുണ്ടാക്കാനുള്ള അമിതമായ ആഗ്രഹം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ദൈവം തന്ന സ്ഥാനങ്ങളൊന്നും പോരാ, അതിനപ്പുറം പിടിച്ചെടുക്കാനുള്ള തെറ്റായ വിഗ്രഹതകൾ, ഇതൊക്കെ സ്വാഭാവികമായി ഇതിൽ നിന്നും അസ്വാഭാവികമായ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങള് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ടാണല്ലോ മനുഷ്യപുത്രൻ നസറായ യേശു 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച അവസരത്തില് പിശാച് കർത്താവിനെ കടന്നു വന്നു. പിശാച് തന്നെ പരീക്ഷിച്ച 3 പരീക്ഷണങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം, 3 പരീക്ഷണങ്ങളും ക്രിസ്തുവിൽ അമിതമായ ആവേശത്തെ കുത്തി നിറയ്ക്കുന്ന ആഗ്രഹങ്ങളായിരുന്നു. പക്ഷെ ആ പിശാച് ഒഴുക്കിയ തന്ത്രങ്ങളിലൊക്കെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് ആ ആവേശങ്ങളിൽ ഒന്നും ചാടിപ്പോകാതെ, ആ ആവേശങ്ങൾ ദൈവികമല്ല പിശാചിന്റെ തന്ത്രമാണെന്ന് പറഞ്ഞ് പിശാചിനെ പരാജയപ്പെടുത്തിയ കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ചിന്ത നമ്മളെ ഈ നോമ്പിൽ നമ്മൾ എന്തിനാണ് പരിശുദ്ധ പിതാക്കന്മാർ നോമ്പ് ഉപവാസമൊക്കെ നൽകിയിരിക്കുന്നത്? ഇത്തരം രീതിയിലുള്ള ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള, അല്ലാതെ കുറെ ഭക്ഷണം നിയന്ത്രിച്ചത് കൊണ്ടൊന്നും അല്ല. അമിതമായ ആഗ്രഹങ്ങളിൽ കൂടി ആത്മാവിനെ നശിപ്പിക്കുന്ന പൈശാചിക പ്രേരണയിൽ നിന്നും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മനസ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ നോമ്പ് നമുക്ക് നൽകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മനുഷ്യരിൽ അമിതമായ ആഗ്രഹം പിശാച് ജനിപ്പിക്കുമ്പോൾ അവിടെ പിശാച് വിജയിക്കും. കാരണം എന്നറിയാമോ? അതിന് കാരണം ഒന്നുണ്ട്. പിശാചിനറിയാം ദൈവത്തെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, പിന്നെ ദൈവത്തെ ഒന്ന് മുറിവേൽപ്പിക്കാൻ ഏറ്റവും വലിയ നല്ലത് ഈ മനുഷ്യനെ നശിപ്പിക്കുമ്പോഴാണ്. കാരണം ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം മനുഷ്യരായ നമ്മളെക്കാൾ കൂടുതൽ പിശാചിനറിയാം കേട്ടോ. ദൈവം നമ്മൾ എത്രമാത്രമായി സ്നേഹിക്കുന്നു ഒരു പക്ഷേ നമുക്കറിയാലേ. ഈ പ്രസംഗിക്കുന്ന എനിക്കോ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കോ, നമ്മളെ നടത്തുന്ന പിതാക്കന്മാർക്കോ, കാതോലിക്ക ബാവയ്ക്കോ, അല്ലെങ്കിൽ പോപ്പിനോ ഒന്നും അറിയണം നിർബന്ധമൊന്നുമില്ല. എന്നുവെച്ചാൽ അവരെല്ലാം അറിവില്ലാത്തവരല്ല ഞാൻ പറഞ്ഞത്. അവരെക്കാളൊക്കെ അപ്പുറമായി പിശാചിനറിയാം ഈ മനുഷ്യനെ ദൈവം, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ ദൈവത്തിനൊരു ബലഹീനതയാണ്. അത്രമാത്രം ആ ബലഹീനത ദൈവം മനുഷ്യൻ എന്നുള്ള ബന്ധത്തിലല്ല, അപ്പൻ മക്കൾ എന്നുള്ള ബന്ധത്തിലാണ്. ഈ അപ്പൻ എത്രമാത്രം മക്കളെ സ്നേഹിക്കുന്നുള്ളത് കൃത്യമായിട്ട് ദൈവം ഈ പിശാചിനറിയാം. അതുകൊണ്ട് ഈ അപ്പനെ ഒന്ന് തകർക്കാൻ ഈ അപ്പന്റെ ഹൃദയത്തെ ഒന്ന് മുറിപ്പെടുത്താൻ, ഈ അപ്പന്റെ ഹൃദയത്തെ ഒന്ന് വേദനപ്പെടുത്താൻ അല്ലയോ തകർക്കാൻ പറ്റത്തില്ല. പിന്നെ ഒന്നൊന്ന് ഒന്ന് നിടക്കിടയ്ക്ക് ഒന്ന് മുറിപ്പെടുത്താനായിട്ട് കഴിയും. അതിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ വഴി ഈ മക്കളെ നശിപ്പിക്കാനായിട്ടുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കറിയാമല്ലേ വേദവസ്തുവിൽ പല ഭാഗങ്ങളിൽ ഈ മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ മനുഷ്യനെ തിരുത്താനായിട്ട് പ്രവാചകന്മാരിൽ കൂടി ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവിടെയൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഞാൻ ഇപ്പം മനുഷ്യനെ നശിപ്പിക്കും, അനുദപിക്കാൻ ഞാൻ മനുഷ്യനല്ല ഞാൻ ദൈവമാ എന്നൊക്കെ വലിയ വീരവാദം ദൈവം പറയും അല്ലെ. ഇവിടെ എത്രയോ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ അത് ചെയ്യും, നിനവാ പട്ടണത്തെ ഇപ്പം നശിപ്പിക്കും, ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ വെറും ദൈവത്തിന്റെ വീരവാദമാ, ദൈവം അത് ചെയ്യുകയല്ല. കാരണം എന്നറിയാമോ, അത്രമാത്രം ഈ അപ്പൻ ഈ മക്കളെ സ്നേഹിക്കുന്നുള്ളതാണ്. ഇതൊക്കെ വെറുതെ പറയുന്നതാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം ബലമില്ലാത്തവരാന്നുള്ള അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ദൈവം ഇതൊക്കെ ചെയ്യാൻ കഴിവില്ലാത്തവരാന്നുള്ള അർത്ഥത്തിലല്ല. ദൈവം തന്റെ കഴിവുകേട് കാണിക്കുന്ന ഒറ്റ ഒരു സ്ഥലമേ ഉള്ളൂ, അല്ലെങ്കിൽ ദൈവം തന്റെ ബലഹീനത കാണിക്കുന്ന ഒറ്റ സ്ഥലത്തേ ഉള്ളൂ, തന്റെ മക്കള് കരയുന്ന നിമിഷങ്ങളില, അല്ലെങ്കിൽ തന്റെ മക്കള് പിശാചിന്റെ അടിത്തട്ടിൽ വീണു പോകുന്ന സമയത്താണ് ഈ അപ്പൻ സ്വർഗത്തിലെത്തുക. നമ്മൾ വിചാരിക്കുന്നത് ഈ ഞാൻ വിചാരിക്കാം പലപ്പോഴും വിശുദ്ധ കുർബാനയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ആരാധിച്ച കാലഘട്ടത്തിൽ എന്റെ മനസ്സിൽ ദൈവത്തെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് കഴിഞ്ഞ ഇടയെ വരെയും ഞാൻ കൂടുതൽ ദൈവം ഒരു ശിക്ഷിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കുർബാന ചൊല്ലിയില്ലെങ്കിൽ, കൃത്യമായിട്ട് പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിൽ, കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ അടിക്കുന്ന തൊഴിക്കുന്ന ദൈവമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ ഞാൻ ഇച്ചിരൂടെ ഒരു നല്ല വലിയ ഭക്തനെന്ന അർത്ഥമല്ല ഞാൻ പറഞ്ഞത്, കുറെ കൂടെ ഞാനിപ്പോ വിചാരിക്കുന്നത് അങ്ങനെ ദൈവം ഒരു ശിക്ഷിക്കുന്ന ദൈവമല്ല. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു അപ്പന, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ സങ്കടപ്പെടുന്ന അപ്പന. നമുക്കറിയാം പണ്ട് ഞാൻ എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ചിലപ്പോൾ കടന്നു പോകുന്നൊരു ചിത്രമാണ് ഈ, പണ്ട് നമ്മുടെ അപ്പന്മാരൊക്കെ ഈ മക്കളെ ശാസിക്കും, ഞാനും കണ്ടിട്ടുള്ളതാണ്, മക്കളെ ശാസിക്കും, എന്നെ ശാസിച്ചിട്ടുണ്ട്. ഇന്ന് അപ്പന്മാർ മക്കളെ ശാസിക്കില്ല, കാരണം മക്കളെ പേടിയാ മാതാപിതാക്കൾക്ക്. കാരണം നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആയിപ്പോയി, പണ്ടങ്ങനല്ലായിരുന്നു, മക്കളെ ശാസിക്കുമായിരുന്നു. ശാസിക്കാത്തവരുടെ കുഴപ്പം ഒരുപാട് പിള്ളേർക്ക് കൊണ്ടുതാണ്, പോകട്ടെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മൾ ഈ മക്കളെ അടിച്ചു കഴിഞ്ഞ് ഈ അമ്മ ഒരു പക്ഷെ പരിതപിക്കും, അപ്പന് വടിയെടുത്ത് മക്കളെ അടിക്കുമ്പോൾ അയ്യോ ഈ കൊച്ചിനെ എന്നെ അടിക്കുന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ അവളുടെയൊക്കെ വിഷമിക്കും. അപ്പൊ ഇത് ഈ അപ്പൻ അങ്ങനെ ഒരു ക്രൂരമായ തലത്തിൽ നിന്ന് നടന്നിട്ട് തോന്നും. പക്ഷെ ഈ മക്കളെ ശാസിച്ചു കഴിഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയത്തില്ല, പല അപ്പന്മാരും ഇരുട്ടന്റെ മറവിൽ അവരുടെ തോളത്ത് വെച്ചിരിക്കുന്ന തോർത്ത് കുളിയാണ്ട് എടുത്ത് കണ്ണ് തുടയ്ക്കുന്ന അപ്പന്മാരുണ്ട് മക്കളെ ശാസിച്ചതിന്. കാരണം ശാസന ആവശ്യമാണ്, ശിക്ഷണം ആവശ്യമാണ്. പക്ഷെ ആ ശിക്ഷണത്തിൽ മകൻ വേദന എടുക്കുമ്പോൾ മാറി നിന്ന് ആരും കാണാതെ ഹൃദയമടരുന്ന അപ്പനെ, അല്ലെങ്കിൽ കണ്ണീരൊപ്പുന്ന അപ്പന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതാണ് ഒരു അപ്പന്റെ സ്നേഹം എന്ന് പറയുന്നത്. തിരുത്തുന്നത് ശാസിക്കുന്നത് തിരുത്താനായിട്ടാണ്, പക്ഷെ ഇത് അത്രമാത്രം ഈ സ്വർഗീയ അപ്പൻ മക്കളെ സ്നേഹിക്കുന്നതുള്ളതാണ്. അതുകൊണ്ട് ഒരു ശിക്ഷിക്കുന്ന ദൈവം എന്നതിനേക്കാൾ ഉപരി നമ്മളെ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങേണ്ടത് നമുക്ക് വേണ്ടി കരയുന്ന, നമ്മുടെ വേദനകളിൽ നൊമ്പരപ്പെടുന്ന ഒരു ദൈവത്തെയാണ്. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിന് കുറെ കൂടെ രൂപാന്തരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന്റെ വീഴ്ചയിൽ ബലഹീനരാകുന്നത്? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ലവ് ഓഫ് ക്രിയേച്ചർ, ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഴമായ മനുഷ്യ സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ കാണിക്കുന്ന ഒരു വേദഭാഗമാണ്. തന്റെ ഏകജാതനായ മകനെ തകർക്കുവാൻ പോലും മടി കാണിക്കാതെ ദൈവം എന്നെയും നിങ്ങളെയും. അപ്പൊ ദൈവം മനുഷ്യൻ എന്നുള്ള ചിന്തയിലല്ല, അപ്പൻ മക്കൾ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ മക്കളെ അത്രമാത്രം ഈ പിതാവ് സ്നേഹിക്കുന്നുള്ളത്. അതുകൊണ്ട് നമ്മള് നിരന്തരമായി ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു തലങ്ങളിലേക്ക് നമ്മുടെ ആത്മജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ഒരുപക്ഷെ നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുകയല്ല, നമുക്ക് ആരെയും സ്ഥാപിക്കാനായിട്ട് തോന്നുകയല്ല, അല്ലെങ്കിൽ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ വീണ് ദൈവത്തെ തള്ളിപ്പറയാനായിട്ട് തോന്നുകയല്ല. അതുകൊണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ശിക്ഷിക്കുന്ന ദൈവത്തേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ഈ അപ്പന്റെ ആ ഒരാഴം നമ്മൾ ആത്മീകതയിൽ തിരിച്ചറിയേണ്ടതാണ്. രണ്ടാമതായിട്ട് ദൈവം ഈ മനുഷ്യന്റെ വീഴ്ചയിൽ ബലഹീനനാകാനുള്ള കാരണം, ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് മനുഷ്യനിൽ ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. എന്താണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്? മനുഷ്യന്റെ ആത്മാവ്, ദൈവം മനുഷ്യനിട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. വെറും ജീവനില്ലാത്ത മണ്ണ് അവന്റെ ശ്വസനേന്ദ്രിയങ്ങളിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവന് ലഭ്യമായത് ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ ദൈവത്തിന്റെ ആത്മാവാണ്. നമ്മുടെ ശരീരമൊക്കെ നമ്മുടെ മനസ്സുമൊക്കെ ഈ ദൈവാത്മാവിന്റെ കാവൽക്കാരാണ്. ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും ഈ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുമ്പോഴാണ് ഈ ആത്മാവിന് എന്തുണ്ടാകുന്നത്? നിത്യതയുണ്ടാകുന്നത്. അപ്പൊ ദൈവം മനുഷ്യനിൽ ഇട്ട ഈ ആത്മാവ് ശൂന്യതയിലേക്ക് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ഈ ശരീരം വിട്ടുപോയാലും ഈ ആത്മാവ് സജീവമാകണം. പക്ഷെ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഈ ശരീരം വിട്ടുപോയാലും ഈ ആത്മാവ് സജീവമാകണം. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മൾ ആ ആത്മാവ് എണ്ണപ്പെട്ടതാ, ഒരു കൃത്യമായ കണക്കുണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവം മനുഷ്യനിട്ട ആത്മാവിനെ പറ്റി. അതുകൊണ്ട് ഈ ആത്മാവിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ. നമ്മൾ ഓരോ തിന്മ ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ദൈവമിട്ട ആത്മാവിന് ക്ഷതമേക്കുന്നുള്ളത്. ആ ദൈവമിട്ട എന്നിലെ ആത്മാവ് നമ്മൾ എപ്പോഴും മരണസമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഈ ശരീരം വേർപെട്ടാലും ഈ ആത്മാവ് ദൈവസന്നിധിയിൽ സജീവമാകണം എന്നുള്ളതാ നമ്മുടെ വിശ്വാസവും. നമ്മൾ നിരന്തരം ഉദാഹരണം ഉണ്ടല്ലോ അതിന്, എത്രയോ പ്രാവശ്യം ഇല്ലേ. അപ്പം അങ്ങനെ ഈ ആത്മാവ് പുനർജീവിക്കേണ്ടതാ. അപ്പം ഈ പിന്നെ ദൈവസ്നേഹം വെളിപ്പെടുത്തുവാനും ദൈവം മനുഷ്യനിട്ട ആത്മാവിന്റെ ശക്തിയെ പുനർജീവിപ്പിക്കാനും ഉള്ള ഏറ്റവും വലിയ ചുമതലയാണ് ആർക്കുള്ളത്? ഈ പുരോഹിതനുള്ളത്. ഞാൻ പറഞ്ഞു വന്നതാണ് ഇല്ലേ, ആരാണ് പുരോഹിതൻ എന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ ചിലരൊക്കെ പറയാറുണ്ട്, ഈ അപ്പോഴത്തേക്ക് അമേരിക്കയിലൊക്കെ പള്ളികൾ ഇപ്പൊ കമ്പനി പോരാ ഇല്ലേ, ഇവിടെ കമ്പനിയായിട്ടാണ് ഈ പള്ളിയെ കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്ക് ചില മനുഷ്യരൊക്കെ അച്ഛന്മാരെ കണക്കാക്കുന്നതും ഈ പള്ളിയിലെ തൊഴിലാളിയായിട്ട്, അങ്ങനെ ചില വിവരം കെട്ട മനുഷ്യരുണ്ട് കേട്ടോ. അതുകൊണ്ട് ചില പ്രദേശത്തിന് ഇത്ര ജോലി ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. ഈ വെളിയിലെ ജോലി പോലെ ഈ പള്ളിയിലെ ഇതല്ല. ആരാണ് പുരോഹിതൻ? ഹീസ് ദ സെർവന്റ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യനിലുള്ള ദൈവാത്മാവിന്റെ കാവൽക്കാരനാണ് പുരോഹിതൻ. നമുക്കറിയാം ഈ ലോകത്തിൽ ജീവനോടിരിക്കുന്ന മനുഷ്യനും വാങ്ങിപ്പോയ മനുഷ്യനും ഒരേപോലെ കാവൽക്കാരായിരിക്കുന്ന ഏക ചുമതലയുണ്ടെങ്കിൽ അതൊരു പുരോഹിതന്റെ മാത്രമാണ്. നമുക്കറിയാം ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലോയേഴ്സ് ഉണ്ട്, ഇങ്ങനെ പല, അല്ലെങ്കിൽ മന്ത്രിമാരുണ്ട്, ഇവരൊക്കെ ജീവനോടിരിക്കുന്ന ആളുകളുടെ മാത്രം കാവൽക്കാരാ അല്ലെങ്കിൽ ചുമതലക്കാരാ. മരിച്ചവരുമായിട്ട് അവർക്ക് യാതൊരു ബന്ധുവില്ല. പക്ഷെ വാങ്ങിപ്പോയവരോടും ജീവനുള്ളവരുടെയും ഒരേപോലെ ശുശ്രൂഷക കാവൽക്കാരാകുന്ന ഏക വ്യക്തിത്വം പുരോഹിതന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ഒക്കെ പേരെഴുതി കഴിയുമ്പോൾ ക്രോണോസിൽ പുരോഹിതൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? അങ്ങനെ ചെയ്യുന്നത്, സർവശക്തനായ ദൈവം മോശയോട് അരുളി ചെയ്തു, നിന്നൊക്കെ പൂർവികരായ നിന്റെ പിതാവായ രൂബേൻ മുതൽ എല്ലാവരുടെയും 12 ഗോത്രങ്ങളുടെ പേര് ക്രോണോസിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. മോശ പ്രാർത്ഥിക്കുന്നുണ്ട്, രൂബേൻ മരിക്കാതെ ജീവനോടെ ഇരിക്കട്ടെ. എന്തിനാണ് ഈ മോശ പ്രാർത്ഥിക്കുന്നത്? മോശ ജീവനോടിരിക്കുന്ന തന്റെ സമൂഹത്തിന്റെയും വാങ്ങിപ്പോയ തന്റെ പിതാക്കന്മാരുടെയും ആത്മാവിന്റെ കാവൽക്കാരനായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13:7 ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. എന്നിട്ട് വീണ്ടും 13:17 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, അവര് കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. ഒരച്ഛന് ഒരു പള്ളിയിൽ ശുശ്രൂഷിക്കുമ്പോൾ ആ ഇടവകയിലെ മുഴുവൻ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഇത് വലിയൊരു ഭാരിച്ച ചുമതലയാ കേട്ടോ, ഒരു വലിയ ഭാരിച്ച ചുമതലയാണ്. ഓരോ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി ജാഗരിച്ചിരിക്കുന്നവരാ. എന്നിട്ട് അവിടെ പറയുന്നു, ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നല്ലത്. അപ്പൊ ഒരു പുരോഹിതൻ കണക്ക് ബോധിപ്പിക്കേണ്ടതാ. ആരുടെയൊക്കെ ബോധിപ്പിക്കേണ്ടതാ? ഒന്ന്, സ്വന്തം പ്രവൃത്തിയോടുള്ള കണക്കും ബോധിപ്പിക്കണം. അതോടൊപ്പം തന്നെ തന്നെ ഏൽപ്പിച്ച ജനങ്ങളുടെ കണക്കും ബോധിപ്പിക്കണം. ഈ രണ്ട് കൂട്ടരുടെയും കണക്ക് ബോധിപ്പിക്കാനുള്ള ചുമതലക്കാരനാണ് പുരോഹിതൻ. ആ പുരോഹിതന്റെ ശുശ്രൂഷയതാ. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളാണ് അഡ്വാൻസ് ആൻഡ് അപ്ഡേറ്റഡ് ഇല്ലയോ. അഡ്വാൻസ്ഡ് ആയിരിക്കണം, അപ്ഡേറ്റഡ്. ചില ആൾക്കാർക്ക് ഞങ്ങളുടെ അച്ഛൻ ഒരു പഴഞ്ചന ഇല്ലയോ, ഒരു പിന്നെ അഡ്വാൻസ് ഒന്നും അല്ല ഒരു കാര്യങ്ങളെ പറ്റി. ഇന്ന് ഞങ്ങൾ അച്ഛന്മാരൊക്കെ അങ്ങനെയുള്ള പഴി കേൾക്കാതിരിക്കാനായിട്ട് അഡ്വാൻസ് വാങ്ങുന്ന ഒത്തിരി ശ്രമിക്കാറുണ്ട്. ഫേസ്ബുക്ക് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ പിള്ളേർ ഓ അച്ഛനെ ഒന്നിനും കൊള്ളത്തില്ല ഫേസ്ബുക്ക് എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. കാലഘട്ടത്തിന്റെ ഗതിക്കനുസരിച്ച് മാറേണ്ട ഒരാളല്ല പുരോഹിതൻ എന്ന് പറയുന്നത്. ഞാൻ ഉൾപ്പെടെ എന്നെ കൂടെ ചേർത്താ പറയുന്നത്, കുറ്റബോധത്തോടു കൂടിയാ പറയുന്നത്. ഞാനും എന്റെ മനസ്സിലും ആരെന്തെങ്കിലും ചോദിക്കുമ്പോൾ പിള്ളേരൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും വലിയ അറിവ് കാണിക്കാൻ ഇതൊക്കെ ഉണ്ടെന്ന് പറയാൻ ഇച്ചിരൊക്കെ താല്പര്യം കാണിക്കുന്ന വ്യക്തിത്വമാണ്. പക്ഷെ അതിന് അനുതാപത്തോടെ ഞാൻ ഏറ്റുപറയുകയാണ്, ഇങ്ങനെ കാലഘട്ടത്തിന്റെ ഗതിക്കനുസരിച്ച്, കാരണം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൂട്ടായ്മയാണ് നമ്മുടെ. കാലഘട്ടത്തിന്റെ അഡ്വാൻസിനനുസരിച്ച് നമുക്ക് പുതുക്കം ഉണ്ടാവണം, അത് സംശയമൊന്നുമില്ല. പുതുക്കം എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിലെ പുതുക്കമാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നമ്മൾ വിശുദ്ധരായിരിക്കണം എന്നുള്ള പുതുക്കമേ ഉള്ളൂ. അല്ലാതെ കാലത്തിന്റെ ഗതിക്കനുസരിച്ച് മാറേണ്ടവരല്ല. കാലഘട്ടത്തിന്റെ ഗതിക്കനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആത്മാവിന്റെ സൗന്ദര്യമാണ്. ഇന്നതല്ലേ ലോകത്തിൽ കാണുന്നത്, ആത്മാവിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഒരു 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 സമൂഹമായിട്ട് ഇന്ന് ക്രൈസ്തവ ജീവിതം ഒക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസമരിക്കുകയാണ്. അപ്പൊ ആരാണ് പുരോഹിതൻ എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരാശയം പറയാനായിട്ട് ഞാൻ ഈ വാക്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓരോ പുരോഹിതനും തന്നെ ഏൽപ്പിച്ച ജനതയുടെ ആത്മാവിന്റെ ശുശ്രൂഷകരാണ്. അതുകൊണ്ട് ഈ ആത്മാവിനെ സജ്ജീകരിക്കാൻ പുരോഹിതന്മാർ എന്തു പറയുന്നതോ അത് കേൾക്കാൻ ചുമതലപ്പെട്ടവരാ ജനങ്ങൾ. അത് വെറുതെ പറയുകയല്ല, പുരോഹിതൻ തന്റെ ജീവിതത്തിൽ കാണിച്ചിട്ട് ജനങ്ങളോട് പറയുമ്പോഴാണത് പൂർണ്ണ സത്യം എന്ന് പറഞ്ഞാൽ. എല്ലാം കേൾക്കണം എന്ന് പറഞ്ഞാൽ പൈസ പിരിക്കുന്നത് കേൾക്കണം എന്നുള്ള അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ആത്മീക ജീവിതത്തിന് വേദപുസ്തകം പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പരിശുദ്ധ പിതാക്കന്മാര് പഠിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾക്കനുസൃതമായി ഒരു വ്യക്തിയെ ആ പാതയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ, അത് ശ്രദ്ധയോടെ കേട്ടനുസരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതെ അതോ സജീവമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് കഴിയുന്നത്. ഈ ലോകത്തിൽ നമ്മുടെ വസ്ത്രങ്ങള്, നമ്മുടെ ശരീരങ്ങള്, നമ്മുടെ എല്ലാം, നമ്മൾ ഉണ്ടാക്കിയ പണങ്ങള്, നമ്മുടെ പ്രശസ്തി എല്ലാം നമ്മൾ വിട്ടുപോയാലും നമ്മൾ കൊണ്ടുപോകുന്ന മൂല്യമേറിയ ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവം നമ്മളിലൂടെ ആത്മാവ്. ആ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനാ ജീവിതങ്ങളും ഒക്കെ ഈ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള ഒരു ബോധങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കട്ടെ. ദേവാലയത്തിൽ നിന്ന് ഞാൻ ഭക്തിയോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതെന്റെ ആത്മാവിന് ശക്തിയേറുന്നൊരു സാധ്യതയാണെന്നുള്ള തിരിച്ചറിവ്. ഞാൻ ആരാധനാ സമയത്ത് വീട്ടിലിരിക്കാതെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അനുഭവിച്ച് കർത്താവിന് തിരിച്ചറിവുകളെ സ്വീകരിക്കുമ്പോൾ അതെന്റെ ആത്മാവിനെ ഈ ലോകത്തിന്മയിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കുന്ന ഒരു കോട്ടയായിട്ടുള്ള ഒരു ആവരണമാണെന്നുള്ള ചിന്ത നമ്മളെ ഫരമേൽപ്പിക്കുമ്പോൾ നമ്മുടെ ഉൾക്കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസം കാണും, നമ്മുടെ ജീവിതത്തിന് ഒരു നിർമ്മലതയുണ്ടാകും എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കട്ടെ. ആ ഒരു തരത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മുടെ ഈ കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചിന്തകളൊക്കെ, പ്രത്യേകിച്ച് നോമ്പ് ദിനങ്ങളൊക്കെ നമ്മൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ചെയ്യുന്നവൻ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ ചുമതല വഹിക്കുന്നതോടൊപ്പം അതാത് സന്ദർഭങ്ങളിൽ വളരെ ശക്തവും പ്രസക്തവുമായ ആശയങ്ങൾ പങ്കുവെക്കുവാൻ വളരെ ശ്രദ്ധേയനാണെന്ന് നമുക്കൊക്കെ അറിയാം. അത് വീണ്ടും ഇന്ന് നമുക്ക് നോമ്പുകാലത്ത് അനിവാര്യമായ ഒരു വിഷയത്തെ വളരെ വിദഗ്ധമായി, കരസമായി, ചില സന്ദർഭങ്ങളിലൊക്കെ നല്ല ഫലിത രൂപേണയുള്ള ആശയങ്ങളൊക്കെ പങ്കുവച്ച് നമുക്ക് ആവശ്യമായ ഒരു കാര്യത്തെ നന്നായി നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട അച്ഛൻ തയ്യാറെടുക്കുകയായിരുന്നു. അതിനുവേണ്ടി എടുത്ത വേദഭാഗം മാത്യു ചാപ്റ്റർ 24, പുരോഹിതന്മാരെ, മഹാപുരോഹിതന്മാരെ, ശമാശന്മാരെ, ആചാര്യശ്രേഷ്ഠരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കുന്ന ദിവസം വായിക്കുന്ന വേദഭാഗം. ആ വേദഭാഗത്തിൽ നിന്ന് പുരോഹിതൻ ആരാണെന്നും പുരോഹിതന്റെ ദൗത്യമാണ് എന്താണെന്നും സാധാരണ ഒരു ജീവിത വൃത്തിയിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് ഒരു പുരോഹിതന്റെ ശുശ്രൂഷ എന്താണെന്നും വിവിധ വാക്യങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ, നിർവചനങ്ങളിലൂടെ ഒക്കെ അച്ഛൻ വെളിപ്പെടുത്തി. ഇന്ന് കണ്ടുവരുന്ന വൈദികരിലെ പല കാര്യങ്ങളെയും അച്ഛൻ നന്നായി വിമർശിക്കുവാനും അതോടൊപ്പം തന്നെ കണ്ടുവരുന്ന നന്മകളെ ശ്ലാഘിക്കുവാനും അച്ഛൻ നിശ്ചയമായും അതിന്റെ മധ്യേ സമയം കണ്ടെത്തി എന്നുള്ളതും ഈ പ്രസംഗത്തിന്റെ ശ്രേഷ്ഠമായ ഭാഗമാണ്. വൈദികർക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ അവരുടെ ഓപ്ഷൻ നിർവഹിക്കാം. ഒന്നൊരു പൂജാരിയായി, കർമ്മിയായി, കർമ്മങ്ങൾക്ക് വിളിക്കുമ്പോൾ കർമ്മങ്ങൾ നടത്തിക്കൊടുക്കുക, ദേവാലയത്തിലെ കർമ്മങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുക. ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അവരവരുടേതായ മേഖലകളിൽ വിവേചിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുക. അതിന് അവരവരുടേതായ കാരണങ്ങൾ നിശ്ചയമായും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് അവരവരുടെ നിർവചനത്തിൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ പ്രീസ്റ്റ് ഈസ് എ റെപ്രസെന്റേറ്റീവ് ഓർ എ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ ഹ്യൂമൻ ബീങ് ഓർ ദ പീപ്പിൾ ഓഫ് ഗോഡ് എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹി ഷുഡ് ബി എ ലീഡർ ആസ് വെൽ ആസ് എ മെന്റർ ഫോർ പീപ്പിൾ ഓഫ് ഗോഡ്. ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു അവസരം ഉണ്ടാകുന്നത്. അച്ഛനത് സൂചിപ്പിച്ചു, പുരോഹിതൻ കണക്ക് ബോധിപ്പിക്കേണ്ടതവനാണ്. അത് പൊതുയോഗത്തിലെ കണക്കിനെ കുറിച്ചല്ല, തന്നെ ഏൽപ്പിച്ച ഇടവകയിലെ ആടുകളെ കുറിച്ച്. അവർ എത്രമാത്രം ആധ്യാത്മികതയിൽ ഉയർന്നു, ദൈവത്തെ അറിയുവാൻ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചു, ദൈവവിജ്ഞാനത്തിൽ അവരെ ഏതൊക്കെ മാർഗങ്ങളിൽ നമ്മൾ സ്വയം പര്യാപ്തമാക്കി. വഴിതെറ്റിപ്പോയെങ്കിൽ 99 അവിടെ നിർത്തി കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് അവന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ അവനെ തേടി എത്തുന്ന ഒരിടയം. അതാണ് ഞാൻ പറഞ്ഞത് മെന്റർ ഓർ എ ലീഡർ. സ്പിരിച്വൽ ലീഡർ ആകണം. അവന്റെ സമീകൃതമായ ആധ്യാത്മികവും ഭൗതികവും ശാരീരികവും വൈകാരികവുമായ എല്ലാ തലങ്ങളിലും അവന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഭംഗിയായി അവനെ സഹായിക്കുന്നവനുമായിരിക്കണം. ഈ വിഷയം നമ്മൾ പുനർപരിശോധിക്കേണ്ടുന്ന വിഷയമാണെന്ന് അച്ഛൻ പഠിപ്പിച്ചു. അതെനിക്കും വളരെ ചിന്തോദ്ദീപകമായിട്ട് തോന്നുകയും ചെയ്തു. അബ്രഹാമിയ വംശത്തിൽപ്പെട്ട ജുഡൈസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം, ഇത് മൂന്നിലും സൈറ്റൻ എന്ന വാക്ക് കൃത്യമായിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു അതിന് സൈറ്റൻ ഉണ്ടായതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ വേദപുസ്തകത്തിലും ചില പ്രവചന പുസ്തകങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നുണ്ടെങ്കിലും സൈറ്റൻ മീൻസ് ദ പ്രിൻസ് ഓഫ് ഈവിൾ സ്പിരിറ്റ് ആൻഡ് അഡ്വേഴ്സറി ഓഫ് ഗോഡ്. ഈ ഒരു നിർവചനമാണ് നമ്മൾ പൊതുവെ സൈറ്റൻ എന്ന ഒരു പദത്തിന് പൊതുവെ നമ്മൾ കാണാൻ, നമ്മൾ ഗൂഗിളിൽ പരിശോധിച്ചാലും പുസ്തകങ്ങളിൽക്കിടയിൽ ഒക്കെ നമ്മൾ വായിക്കാൻ ശ്രമിച്ചാലും, ഈസ് ദ പ്രിൻസ് ഓഫ് ഈവിൾ സ്പിരിറ്റ് ആൻഡ് അഡ്വേഴ്സറി ഓഫ് ഗോഡ്. അതിനകത്തുകൂടെ അച്ഛൻ രണ്ടാം ഭാഗത്തിൽ പ്രത്യേകിച്ച് പുരോഹിതന്റെ ദൗത്യത്തോടൊപ്പം ശ്രദ്ധേയമായി സംസാരിക്കാൻ ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ മനുഷ്യനും സാത്താനും ദൈവവും ഈ മൂന്ന് തലങ്ങളിൽ മൂന്ന് കാര്യങ്ങളെയും കൃത്യമായിട്ട് അച്ഛൻ വിശദീകരിച്ചു. സാത്താന് ദൈവത്തെ ഭയമുണ്ട്, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ്. പക്ഷെ സാത്താന്റെ പ്രധാനപ്പെട്ട ശത്രു ദൈവമാണെങ്കിലും ദൈവത്തെ വേദനിപ്പിക്കുവാൻ എടുക്കുന്ന മാർഗം തന്റെ പ്രജയായ ദൈവജനത്തെ ചിന്നിപ്പിക്കുക, സ്നേഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക, വിദ്വേഷമുണ്ടാക്കുക, അസൂയുണ്ടാക്കുക, ഇങ്ങനെ അത് സാത്താന് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലകളും മനുഷ്യന്റെ മുകളിലേക്ക് ഇട്ടുകൊടുത്ത് അവന്റെ ആഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ച രീതിയിൽ വലുതാക്കുമ്പോൾ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിൽ അവൻ ഉപഭോഗ സംസ്കാരത്തിന്റെ പിന്നാമ്പുറത്തേക്ക് പോകും. അതിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിൽ ഉണ്ടായ ഒന്ന് രണ്ട് വാക്കുകൾ പറയുമ്പോൾ എന്നോട് ദേഷ്യമുണ്ടാകരുത്. ഒന്ന്, കൺസ്യൂമറിസ്റ്റിക് കൾച്ചർ, ഉപഭോഗ സംസ്കാരം എന്നൊരു സംഭവം ഉണ്ടാകാൻ കാരണം ഇത് സാത്താന്റെ പ്രലോഭനത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഷോപ്പിംഗ് കൾച്ചർ, എന്നെ കേൾക്കുന്നവരും കൂടുതൽ പേരും പ്രായമുള്ളവരായിരിക്കും. നാട്ടിൽ നിന്നും ഒരു ഷോപ്പിംഗ് കൾച്ചർ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഷോപ്പിംഗിന് വേണ്ടി നമ്മൾ പ്രത്യേകം ഓരോ ആഴ്ചയിലും ഓരോ സീസണിലും പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് വരുന്നത് എപ്പോഴാന്ന് നോക്കിയിരിക്കുക. പ്രസിഡൻസ് ഡേ ആണോ, അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ ആണോ, വൈറ്റ് ഫ്രൈഡേ ആണോ, യെല്ലോ ഫ്രൈഡേ ആണോ, എന്തെങ്കിലും ഒരു പേര് അവരിടും. അതിനനുസരിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ വില അതിന്റെ ഒരു നാലിലൊന്ന് വിലയേ ഉള്ളൂ. എങ്കിലും നമ്മൾ അന്ന് കിട്ടുന്ന ഡിസ്കൗണ്ടിനെ ഓർത്ത് സന്തോഷത്തോടെ അത് വാങ്ങിക്കൂട്ടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ രണ്ട് കൾച്ചറും നമ്മളെ പഠിപ്പിച്ചത് പണം. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പണം സമ്പാദിക്കണമെന്നൊരു ആഗ്രഹത്തിലേക്ക് പോകുന്നത്. കൂടുതൽ പണം സമ്പാദിച്ചാൽ കൂടുതൽ വാങ്ങിക്കൂട്ടാം. കൂടുതൽ വാങ്ങുന്നതൊക്കെ നമുക്ക് വേണ്ടി മാത്രമല്ല, അത് അച്ഛൻ പറഞ്ഞു, മറ്റുള്ളവരെ ഒന്ന് കാണിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും മറ്റുള്ളവരെയാണ് കൂടുതൽ ഈ വിഷയങ്ങളിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നന്നായി പറ്റുന്ന സാത്താൻ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്തിലൂടെ അതിന് ഒരു കുറവ് വരുത്താൻ നമ്മളെ അത് സഹായിക്കണം. രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഈ കൺക്ലൂഡിംഗ് പോയിന്റ് അവസാനിപ്പിക്കുക. നമ്മൾ സഭയിൽ ഇത്രയും ഡിനോമിനേഷൻ ഉണ്ടായത് എന്റെ ചിന്ത ഈ സാത്താൻ തന്നെയാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അത് അങ്ങനെയാണ്, അതാണോ ഇതാണോ ശരി. നമ്മൾ നീളത്തിൽ പാടും പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു വരക്കുന്നു, ദൈവത്തിൻ്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ തന്നെ. ഇത് പാടിയിട്ടും പിന്നെ പോകുന്ന ഫെയ്ത്തോമില്ല. അത് ഇവിടെയാണോ അവിടെയാണോ എന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. ഏതിലാണ് വർദ്ധിച്ച ആധ്യാത്മികതയുള്ളത്? അതിനച്ഛൻ തുടക്കത്തിൽ പറഞ്ഞു, കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരുടെ അടിസ്ഥാനമാണ് ഇന്ന് നമ്മുടെ കഥയെയും നമ്മുടെ വിശ്വാസത്തെയും ഉദ്ദീപിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സഭയ്ക്കകത്തൊരു ഇടവകയ്ക്കകത്തും ഡിസ്ഹാർമണി ഉണ്ടാകുന്നത് എപ്പോഴാ? അത് ആധ്യാത്മികതയിൽ വർദ്ധിക്കാനൊന്നുമല്ല. ആരാണ് വലുത്? ഏത് കുടുംബക്കാരനാണ് വലുത്? ആദ്യം വന്നത് തുടങ്ങിയതാരാണ്? കല്ലിട്ട സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു, നീ കല്ലിടുമ്പോ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ആദ്യത്തെ കമ്മിറ്റി തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു, ഞാനായിരുന്നു ഇവിടെ ഒരു സഭ തുടങ്ങാൻ കാരണം. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ചിന്തകളൊക്കെ വരുമ്പം ഇറ്റ് മേക്സ് ഡിസ്ഹാർമണി ഇൻ ദ പാരിഷ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എക്സ്ട്രാ ഓർഡിനറി ഡിസയർ ഓഫ് കൺസ്യൂമറിസം ആൻഡ് ഷോപ്പിംഗ് കൾച്ചർ, അത് നമ്മളെ ശക്തമായി നമ്മുടെ ജീവിത ക്രമത്തിൽ നിന്ന് ആടി ഒലയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞു കുടുംബ ബന്ധങ്ങളിലേക്ക് പോലും ദൈവമാണ് യോജിപ്പിക്കുന്നതെന്നുള്ള ചിന്തയോ മക്കളെ ദൈവമാണ് നൽകുന്നതെന്നുള്ള ചിന്തയോ മറന്നിട്ടാണ് അവരെ മില്യണയർ ആക്കാനായിട്ട് എന്ത് കിട്ടുമെന്ന് നോക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു വളർന്നു വരുന്നു വരുമ്പോൾ അവനിൽ നിന്ന് എന്ത് ഈൽഡാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ വിവാഹ ആലോചന നടത്തുമ്പോഴും ചോദിക്കുന്നത്, പയ്യൻ എന്തോ ജോലി, ആ പെൺകുട്ടിക്ക് എന്താ ജോലി, എന്താ പഠിച്ചേ? അപ്പൊ അതിൽ നിന്ന് നോക്കുന്നത് അവന്റെ വ്യക്തിത്വമല്ല, അതിന്റെ ദൈവീകമായ വ്യക്തിത്വത്തെ കുറിച്ചൊന്നും ആർക്കും അറിയണ്ട. വേദോത്സവം വായിക്കുന്ന കുട്ടിയാണോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഇഷ്ടം സാലറി എത്രന്ന് ചോദിക്കാനാണ്. അപ്പൊ അതൊക്കെ നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നു കൂടിയ സംഭവങ്ങളാണെങ്കിൽ ഇതെല്ലാം സാത്താന്റെ പ്രവർത്തനങ്ങളുടെ വർദ്ധിച്ച തോതിലുള്ള ചില സന്ദർഭങ്ങളാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഈ നോമ്പ് കാലത്ത് ആത്മാവിനെ നന്നായി കാലോലിച്ച് ദൈവകൃപയുടെ അപാരമായ സ്നേഹത്തിൽ ദൈവം കരുതുന്നവനായി തന്നെ നടത്തുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്റെ അമിതമായ ആർത്തികളെയും ആഗ്രഹങ്ങളെയും കടിഞ്ഞാനിടുവാൻ, അത് ഭക്ഷണവർജനത്തിൽ മാത്രമല്ല, ഇതൊന്നും എനിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ജീവിക്കാൻ പറ്റും, പക്ഷേ ഇതുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് തോന്നുന്ന ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്, അത് ആവശ്യമാണെന്ന് എന്റെ വിചാരം. പക്ഷെ ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ ഭക്ഷണക്രമം. എത്രമാത്രം ഭക്ഷണം ഈ അമേരിക്കയിൽ നമ്മൾ ഓരോരുത്തരും വേസ്റ്റ് ആക്കുന്നു എന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. അത് വരുന്നവരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ, പക്ഷെ ആ സന്തോഷം ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സന്തോഷിച്ചിട്ട് അടുത്ത സ്ഥലത്തും പോയി അവർ വീണ്ടും സന്തോഷിക്കും, പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കൊടിയ പാപമാണ് അതില്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഉപോഷണ പിരിവെന്നും പറഞ്ഞൊരു പരിപാടി ഈ നോമ്പുകാലത്ത് നടത്താറുണ്ട്. ഒരു കറി ഒഴിവാക്കിയാൽ $1 ഉണ്ടാകും. ആ $1 പത്ത് പ്രാവശ്യം ആകുമ്പോൾ അത് $10 ആകും. $10 ഉണ്ടെങ്കിൽ ആ ഏതെങ്കിലും ഒരു വീട്ടിൽ നന്നായിട്ട് തീ പുകയെ ഒരു കഞ്ഞി വെക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. അങ്ങനെയും കൂടെ ഒക്കെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കരങ്ങളായി താലന്തുള്ള മനുഷ്യരായി നമ്മളൊന്ന് മാറാൻ അച്ഛന്റെ ഈ പ്രചോദനപരമായ നല്ല സന്ദേശം ഇടയായെന്ന് പ്രത്യേകമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ സമയമെടുത്ത് ഈ വിഷയം നന്നായി ഞങ്ങളോട് സംവേദനം നടത്തിയതിലുള്ള സന്തോഷം കേട്ട ഞങ്ങൾ എല്ലാവരോടും പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
പേരുകളുടെ പേരുകൾ വായിക്കുന്നു. ഐസക് അച്ഛൻ പ്രാർത്ഥിക്കുന്ന അച്ഛനവർ പ്രത്യേകമായിട്ടുള്ള പേരുകള് നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ച ഞാനായിരിക്കുന്ന സുഭൂഷിക്കുന്ന പള്ളിയിൽ ഒരു മകന് ആക്സിഡന്റ് ഉണ്ടായി. വളരെ ക്രിട്ടിക്കലായിരുന്നു, എങ്കിലും ദൈവത്തിന്റെ കാരണമുണ്ട് ഇപ്പൊ അല്പം ആശാവാഹകമാണ്. വെന്റിലേറ്ററിലാണ് സ്റ്റില്ലെങ്കിൽ തന്നെയും ഡോക്ടേഴ്സ് ഹോപ്പ് പറയുന്നുണ്ട് പഴയ അത്രയും പേടിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറി തീർച്ചയായിട്ടും ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു, വളരെയധികം നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. എങ്കിലും തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിൻസി വിൻസി എന്നാണ് പേര്, കൂടുതൽ പ്രാർത്ഥനയിൽ ഓർക്കുക. അതോടൊപ്പം രാജൻ തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്, ഡൽഹിയിലാണ് അദ്ദേഹം, അദ്ദേഹത്തെ ഓർക്കാം. അതുപോലെ തന്നെ ജോസ്, ഷാജി, ശാന്തി, തോമസ് വർഗീസ്, ഒരു ഫാൻസി ഓർക്കാം, ക്യാൻസർ ആയിട്ട് ചികിത്സ ആണ്. തോമസ്, ഷൈജു, മേഴ്സി, അനൂപ്, ബിന്ദു, മറിയാമ തോമസ്, തോമസ്, മേരി, നിർമ്മല, ജോയൽ, ജോജി മാത്യു, ജോയൽ, സജി, റോഹാൻ, അതുപോലെ തന്നെ ആലിസ് ജോസഫ്, ജിമ്മി, കൊച്ചുമോള്, സണ്ണി, ബെഞ്ചമിൻ, മറിയ, ടോബി, അതുപോലെ എഡ്മണ്ടനിലുള്ള കുഞ്ഞുമോനച്ചാന് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ട് അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഐസക് അച്ഛന് പ്രാർത്ഥനയ്ക്ക് നേർത്ത് നൽകും. ഹലോ അച്ഛോ, ഐസക് അച്ഛ.
പിതാവിനും പുത്രനും പരിശുദ്ധാരോഹായിക്കും സ്തുതി ആദ്യം മുതലും നിന്നേക്ക് തന്നെയാമേ. സ്നേഹവാനായ ദൈവമേ, സമൃദ്ധമായ വിശുദ്ധ വേദപുസ്തകത്തിലെ ചിന്തകൾ നോമ്പുകാലത്തിന് ഉചിതമായ രീതിയിൽ ഞങ്ങളെ കേൾപ്പിക്കുവാൻ, ഞങ്ങൾക്കതിലൂടെ ശക്തിയും ബലവും ലഭിക്കാനും ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കടിഞ്ഞാണിടുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ, ആ കടപ്പാട് തിരിച്ചറിഞ്ഞ് ദൈവത്തോടുള്ള പരിപൂർണമായ ബന്ധത്തിൽ ജീവിക്കുവാൻ, സാത്താൻ ഞങ്ങളുടെ ജീവിതത്തെ മർദ്ദിക്കുവാനോ താറുമാറാക്കുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കാതെ ഇരുത്താൻ, അതിശക്തമായ ദൈവകൃപ ഓരോ വർഷവും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ സന്ദർഭത്തിൽ, ഈ നോമ്പുകാലത്തിൽ ഞങ്ങളെ തിരുവചനത്തിലൂടെ കേൾപ്പിച്ച നല്ല ചിന്തകളെ ഓർത്തും അതിന് മുഖാന്തരമായ വൈദികനെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയും പിതാക്കന്മാരെയും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടാൻ ദൈവം നിശ്ചയിച്ചവരെ, അതുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ ക്രമീകരണങ്ങളെയും ശുശ്രൂഷകളെയും നന്ദിയോടെ ഓർക്കുന്നു. വൈദികർ ആരാണെന്നും ആ ദൗത്യത്തിൽ ദൈവകൃപയുടെ അപാരമായ ശക്തി എപ്രകാരം ലഭ്യമാകണമെന്നും വൈദികനെ അനുഗ്രഹീതമായ ചിന്തകളിലൂടെ മനസ്സിലാക്കുവാനും ആ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയുവാനും തക്ക വണ്ണം കാരുണ്യവാനായ കർത്താവ് നൽകുന്ന അവസരത്തെ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ചിതിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ തിരിച്ചറിയുവാനുള്ള ഒരു വലിയ ആഹ്വാനവും ഞങ്ങളിന്ന് കേട്ടുകഴിഞ്ഞു. കർത്താവെ, ഇതിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും നിലനിർത്തണമേ. അങ്ങയുടെ ദൈവമായ ചൈതന്യവും കൃപയും ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിക്കുന്നവരാകിയാൽ നന്ദിയോടുകൂടി ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചുറ്റുപാടും ജീവിക്കുന്ന സമൂഹത്തോട് കടപ്പെട്ടവരും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരുമായി തീരുവാൻ ഞങ്ങളെ കർത്താവ് ഒരുക്കണമേ. നോമ്പുകാലത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും നേടുന്ന ശക്തി, അതിന്റെ അനുഗ്രഹം ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിൻസിയെ സമർപ്പിക്കുന്നു. നിന്റെ മകൻ ആവശ്യമായ കൃപ അങ്ങയുടെ അദൃശ്യമായ കരം മൂലം തൊട്ട് സൗഖ്യമാക്കുവാൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവം നടത്തണമേ. അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ചികിത്സാ മുഖാന്തരങ്ങളെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിൽ രോഗികളായിരിക്കുന്ന ധാരാളം പേരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നുവരെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ പ്രാർത്ഥിച്ചവർ അനേകർ സൗഖ്യം കണ്ടു, അനേകർ സന്തോഷിച്ചു, അനേകർ സമാധാനത്തിലേക്കും ദൈവകൃപയിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും തിരികെ വന്നു. ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുള്ളവർ, രോഗത്തിന്റെ ബുദ്ധിമുട്ടിൽ ചികിത്സാലയങ്ങളിൽ കഴിയുന്നവർ, മാരകമായ രോഗം മൂലം മരണത്തെ ഭയന്നുകൊണ്ട് കിടക്കയിൽ കിടക്കുന്നവർ, അതുമൂലം ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ, വിട്ടുപിരിഞ്ഞവരെ ചൊല്ലി വിലപിക്കുന്ന കുടുംബങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ ശിഥിലീകരണം ഉണ്ടായ കുടുംബങ്ങൾ, മദ്യപാനം മൂലം ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിൽ പഠിക്കുന്നവർ, മറ്റു സംസ്കാരമുള്ള കുട്ടികളുമായി ഇഴകിച്ചേരുമ്പോൾ കർത്താവെ, ദൈവത്തെ മറക്കുവാൻ ഇടയാകാത്ത രീതിയിൽ അവരെ അവിടുന്ന് സംരക്ഷിക്കണമേ. ക്രൈസ്തവത്തിലായിരിക്കുന്നവരെ അവിടുന്ന് താങ്ങണമേ. പ്രത്യേകിച്ച് ജീവിതത്തിന്റെ പല അറ്റങ്ങളും കൂട്ടിമുട്ടിക്കുവാൻ ബന്ധപ്പെടുന്ന ഏറെ പേർ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. എങ്കിലും ദൈവം ഞങ്ങൾക്ക് മുമ്പിലുണ്ടെന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കൂടി വന്ന ഈ കൂട്ടായ്മയിൽ നേതൃത്വം നൽകിയ എല്ലാ വൈദികരെയും, എല്ലാ ദൈവമക്കളെയും, അവരുടെ കുടുംബങ്ങളെയും, അവർ ഉൾപ്പെടുന്ന ദേശത്തെയും ഇടവകയും അവിടുന്ന് വാഴ്ത്തി ബലപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ ഒരുപാട് സംബന്ധവും സഹവാസവും
നാം എല്ലാവരുടെ മേലും പ്രത്യേക നാമെന്നോർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടും പരിശുദ്ധ സഭയോടും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നേതൃത്വം നൽകുന്നവരോട് കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകണമേ.
ധന്യവാദ. ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യമാണ് നടത്തിയ വന്നവൈദികർ, നന്ദി മാമനച്ചൻ, അതുപോലെ തന്നെ വർഗീസ് അച്ഛൻ, ബിജു ഐശക്കച്ചൻ, എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു ഇത് സംബന്ധിക്കുന്ന വൈദികരെയും എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ നോമ്പ് അനുഗ്രഹപ്രദമാകട്ടെ. പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ എല്ലാവരുടെയും ചെറിയമാറാകട്ടെ. അതുപോലെ തന്നെ ബൈബിള് വായിച്ച മോഹനങ്ങൾ, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുക സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. അതിൽ രോഗികളായിട്ട് പേരുകൾ പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛന്മാരുടെ അടുത്ത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ വായിക്കുന്ന പേരുകളിൽ നിന്ന് ആരെങ്കിലും നീക്കം ചെയ്യണമെങ്കിൽ അത് പറയുന്നത് നല്ലതായിരിക്കും. അത് പല ആളുകളും സൗഖ്യം പ്രാപിച്ചു വരുന്നതായിട്ട് പറയാറുണ്ട്. പേരുകളെ നീക്കം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതും പറയണം എന്നുള്ള സ്നേഹത്തോട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.